الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. سهودرين علي نمر الكتاب التوحيد دي. باب فضل التوحيد وما يكفر من الذنوب إن الدعاية لنولد توحيد دي سيشتدى അറിയിക്കുന്ന അധ്യായം. തൗഹീദുണ്ടായവന് അവൻ്റെ തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വതാല പുറത്തു കൊടുക്കും എന്നറിയിക്കുന്ന അധ്യായമാണ്. അതിലൊരായത്താണ് നമ്മൾ വിശദീകരിച്ചത്, ഈ അധ്യായത്തിലെ ഒന്നാമത്തെ ആയത്ത്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ എന്ന ആയത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. അതോടൊപ്പം അടുത്ത ഹദീസിന്റെ ആരംഭവും നമ്മൾ വിശദീകരിച്ചു. ഒന്നാമത്തെ ആയത്തിൽ അത് തൗഹീദിന്റെ ഫദൽ എന്താണ് അവിടെ അറിയിക്കുന്നത്, അഥവാ തൗഹീദുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് തൗഹീദുള്ള വ്യക്തി എന്ന് ഈ ആയത്തിൽ നിന്ന് കിട്ടുന്നത്. കാരണം പറഞ്ഞിരിക്കുന്നു, അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ അഥവാ തൗഹീദുള്ള ആളുകൾ. വലം യൽബിസു ഈമാനഹും ബിദുൽ, അവരുടെ ഈമാനിൽ അവരുടെ തൗഹീദിൽ അവർ ളുൽമ കൂട്ടിക്കലർത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ലം യൽബിസു എന്ന് പറഞ്ഞാൽ ലം യഖ്ലിത്തു, അവർ കൂട്ടിക്കലർത്തിയിട്ടില്ല. ഈമാനഹും ബിദുൽമ, അവരുടെ ഈമാൻ ളുൽമ കൊണ്ട് കൂട്ടിക്കലർത്തിയിട്ടില്ല. ളുൽമില്ലാതെ ഈമാനാണത്. ഇവിടെ ളുൽമ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ളുൽമ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അതിൻ്റെതല്ലാത്ത സ്ഥലങ്ങളിൽ വെക്കുക എന്നുള്ള ളുൽമാണ്. എല്ലാ തിന്മകളും ളുൽമ തന്നെയാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കപ്പെട്ട ളുൽമ അത് ഷിർക്കാണ് എന്ന് കാണാം. നമ്മൾ വിശദീകരിച്ചതാണ്. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സഹാബത്തിന് സംശയമായി, നമ്മളിൽ ആരാണ് സ്വന്തത്തോട് ളുൽമ കാണിക്കാത്തത്, എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റി പോവുകയില്ലേ എന്ന് സഹാബത്ത് ചോദിച്ചു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി സ്വലം പറഞ്ഞത്, നിങ്ങൾ ലുക്മാൻ അലൈഹിസ്സലാം പറഞ്ഞ ളുൽമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുകയില്ലേ. ആ ളുൽമ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതുപോലെ ഇന്ന ഷിർക ളുൽമുൻ അളീം, തീർച്ചയായും ഷിർക് എന്നുള്ളതാണ് ഏറ്റവും വലിയ ളുൽമ. അപ്പൊ ആ ളുൽമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതോ ഒരാളുടെ ഈമാനിൽ ഷിർക് കലരാതെ അയാൾ മരണപ്പെടുകയാണ് എങ്കിൽ, അതല്ലെങ്കിൽ ജീവിക്കുന്ന സമയത്താണെങ്കിലും, ഉലൈക ലഹുമുൽ അംന്, അവൻ അംനുണ്ടായിരിക്കും. തൗഹീദിന്റെ ഫദലാണ് അംനെന്ന് പറഞ്ഞാൽ നിർഭയത്വം ഉണ്ടായിരിക്കും, അവന് ഒന്നിനെയും പേടി ഉണ്ടാകുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള തൗഹീദിന്റെ ശക്തി കാരണത്താൽ അവന് മറ്റ് ശക്തികൾ അള്ളാഹു അവനൊരിക്കലും പേടിക്കുകയില്ല. ജനങ്ങൾ മുഴുവനും അവനെതിരെ തിരിഞ്ഞാലും അവൻ അള്ളാഹു അവന്റെ കൂടെയുണ്ട്, ഞാൻ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവനാണ് എന്ന ധൈര്യം അവനുണ്ടാകും. അതുപോലെ അദൃശ്യമായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളെ പേടിക്കുക, ഇത് തൗഹീദ് ഉറച്ചൊരാൾക്ക് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഒരാൾക്ക് എന്നെ ഇന്ന് അദൃശ്യമായി എന്നെ പിശാജ് ഉപദ്രവിക്കും, അതല്ലെങ്കിൽ എന്നെ ഇന്ന വസ്തു ഉപദ്രവിക്കും എന്നുള്ള പേടി ഉണ്ടാകുക എന്നുള്ള തൗഹീദിന്റെ ദുർബലതയാണ് അറിയിക്കുന്നത്. മറിച്ച് ഈമാനുള്ള കരുത്തുള്ള ഒരു വ്യക്തിക്ക് അവനൊന്നിനെയും ഭയപ്പെടുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഷർറ് മാത്രമാണ് ഭയപ്പെടുക. എന്നാൽ ഒന്നിനെയും ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അവൻ വിവരമില്ലാത്ത ആളുകളൊന്നും ഭയപ്പെടാതെ എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്ന് അതിനർത്ഥമില്ല. മനുഷ്യന് അള്ളാഹു ബുദ്ധി നൽകിയിട്ടുണ്ട്, അവന് ഷർറുണ്ടാകുന്ന കാര്യത്തിൽ അവൻ മാറി നിൽക്കണം. ഒന്നിനെയും ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അത് നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയ ആളുകളൊക്കെ എന്നെ അടിച്ചാൽ എനിക്ക് യാതൊരു പേടിയില്ല എന്ന് പറയല്ല, അത് വിഡ്ഢിത്തമാണ്. ഇവിടെ പറയുന്നത് ഹൗഫുസ്സിറാണ്, അവന്റെ മനസ്സിൽ മറ്റൊന്നിനെയും അവൻ പേടിക്കുന്നില്ല, അള്ളാഹുവിനെ മാത്രമാണ് പേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഷർറുണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്ന് അവൻ വിട്ടുനിൽക്കും. അത് മനുഷ്യന്മാരിൽ നിന്നുണ്ടാകുന്ന ഷർറായാലും ശരി, പിശാചിൽ നിന്നുണ്ടാകുന്ന ഷർറായാലും ശരി, അത് അവനെ ബാധിക്കാതിരിക്കാൻ വിട്ടുനിൽക്കും. അതിനു വേണ്ടിയിട്ടുള്ള ദിക്കറുകൾ, പിശാചിൽ നിന്നാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ദിക്കറുകൾ, പഠിപ്പിക്കപ്പെട്ട ദിക്കറുകൾ അവൻ ചൊല്ലും. അത് പിശാചിനെ പേടിച്ചിട്ടല്ല, നമുക്കൊരു ഷർറ് വരാതിരിക്കാൻ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഭൂമിയിൽ മനുഷ്യന്മാരുടെ ഷർറ് വരാതിരിക്കാൻ നമുക്കതിൻ്റെതായ കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. അക്രമികളായ ആളുകളുടെ ഇടയിൽ പോയി അവിടെ പോയി ജീവിക്കാതിരിക്കുക, അതല്ലെങ്കിൽ അവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ കണ്ടു കഴിഞ്ഞാൽ മാറി നിൽക്കുക, ഇതൊക്കെ നമുക്ക് ഷർറില്ലാതിരിക്കാനുള്ള മാർഗങ്ങളാണ്. അതുപോലെ പിശാചുകളിൽ നിന്നും ഉണ്ടാകുന്ന ഷർറുകളുണ്ട്, സ്ഥിരപ്പെട്ടതാണ്. പക്ഷേ നമ്മളത് പിശാചെ പേടിച്ചുകൊണ്ടല്ല, മറിച്ച് ആ ഷർറുകൾ നമുക്ക് ഏൽക്കാൻ പാടില്ല. അതുകൊണ്ട് ഇന്ന് ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അറിയിച്ച ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്. രാത്രി ആയത്തിൽ കുറിച്ച് ചോദുന്നത്, രാവിലെ ആയത്തിൽ കുറിച്ച് ചോദുന്നത്, ഇതിനൊക്കെ ഒരുപാട് സംരക്ഷണം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അള്ളാഹുവിനല്ലാതെ മറ്റൊരാളെയും ഭയപ്പാടില്ല. ഇവർക്കൊന്നും നമ്മെ അങ്ങനെ അദൃശ്യമായി നമ്മെ ഉപദ്രവിക്കാൻ സാധിക്കും. ആ രൂപത്തിൽ നമുക്ക് അങ്ങനെ പേടിച്ചുകൊണ്ട് ജീവിക്കേണ്ട അവസ്ഥയില്ല. അവർക്ക് ദുനിയാവിൽ അവർക്ക് അന്നുണ്ട്, നിർഭയത്വമുണ്ട്. ഒരാൾക്ക് നിർഭയത്വം എന്ന് പറയുന്നത് അസല് അത് കൽബിലാണ്, ഹൃദയത്തിലാണ്. അതല്ലാതെ അവൻ അതിന്റെ സജ്ജീകരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കാര്യമില്ല. വലിയ കോട്ട ഉണ്ടാക്കി എന്നുള്ള കാരണത്തിൽ ഒരാൾക്ക് നിർഭയത്വം ഉണ്ടായിക്കൊള്ളുന്നില്ല. അയാൾക്ക് ഹൃദയത്തിൽ പേടിയാണെങ്കിൽ, അവന് ചുറ്റും വലിയ സൈന്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവന്റെ ഹൃദയത്തിൽ നിർഭയത്വമില്ല എങ്കിൽ അവൻ യഥാർത്ഥത്തിൽ ആമിനായ നിർഭയത്വമുള്ളൊരുവനല്ല. അവന് പേടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അതിന് യാതൊരു അർത്ഥവുമില്ല, യാതൊരു കാര്യവുമില്ല. മറിച്ച് അവൻ ഒറ്റക്കാണെങ്കിൽ പോലും അവന്റെ ഹൃദയത്തിന് നിർഭയത്വം ഉണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥത്തിൽ നിർഭയത്വം ആസ്വദിക്കുന്നവൻ, അവനാണ് യഥാർത്ഥത്തിൽ നിർഭയത്വം ഉള്ളവനെന്ന് പറയാം. വഹും മുഹ്തദൂൻ, അവർ ഹിദായത്തിലായിരിക്കും. അത് ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് ഹിദായത്തുണ്ടാകും. ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് തൃപ്തിയുള്ള കാര്യങ്ങളിൽ അവനെ വഴി നടത്തും. നല്ല കാര്യങ്ങൾ പഠിക്കുക, അവന്റെ ദീന് പഠിക്കാൻ പറ്റുക, അതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുക, ഇതാണ് ദുനിയാവിലുള്ള ഹിദായത്ത് എന്ന് പറയുന്നത്. ആഖിറത്തിലെ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ഖബർ തൊട്ടുള്ള മുഴുവൻ ജീവിതത്തിലും അവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തി ലഭിക്കുന്ന ആളുകളുടെ മാർഗത്തിലാവാൻ സാധിക്കുക. ഉലായിക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, ആർക്കാണ് ഇത് ഉണ്ടാകുന്നത്? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽ, ഈമാനുള്ള ആളുകൾ. അത് ഈമാൻ ഉറച്ച് അതിൽ യാതൊരു ശുക്കിന്റെ ലാഞ്ചനയും അതിൽ കലർത്താത്ത ആളുകൾക്കുള്ള ഫളാണ്. ഇതാണ് ഒന്നാമത്തെ ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചതാണ്. രണ്ടാമത്തെ ഹദീസ് അന ഉബാദത്ത് ബിൻ സാമിത് റളിയല്ലാഹു അൻഹു ഖാൽ, ഉബാദത്ത് ബിൻ സാമിത് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് وأن محمدا عبده ورسوله وأن عيسى عبد الله ورسوله وكلمته ألقاها إلى مريم وروح منه والجنة حق والنار حق أدخله الله الجنة على ما كان من العمل أخرجاه എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. മൻ ഷഹിദ, ആരാണ് സാക്ഷ്യം വഹിച്ചത് എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് കേവലം നാവുകൊണ്ട് ഇങ്ങനെ പറയുക എന്നുള്ളത് സാക്ഷ്യം വഹിച്ചു എന്ന് പറയില്ല. ഒരാള് സാക്ഷ്യം വഹിക്കുന്നതും നാവ് കൊണ്ട് പറയുന്നതും വലിയ വ്യത്യാസമുണ്ട്. മുനാഫിഖുകൾക്ക് നാവ് കൊണ്ട് പറഞ്ഞോട്ട് ഞാൻ മുസ്ലിമായി എന്ന് പറയാം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മുനാഫിഖൂനിൽ ആദ്യത്തെ ആയത്തിൽ തന്നെ പറഞ്ഞു, ഇദാ ജാഅകൽ മുനാഫിഖൂൻ ഖാലു നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക ലറസൂലു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. ഇദാ ജാഅകൽ മുനാഫിഖൂൻ, മുനാഫിഖുകൾ നിന്റെ അടുക്കൽ വന്നു. ഓ നബിയെ, മുനാഫിഖുകൾ നിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് എന്താണ് പറയുന്നത്? ഇന്നക ലറസൂലുള്ളാഹ്, താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണ്. അതായത് റിസാലത്ത് അംഗീകരിച്ചതുപോലെ അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അവർ തൗഹീദ് അംഗീകരിച്ചു, ദീനിലേക്ക് പ്രവേശിച്ചു എന്നാണ്. അവർ ഇന്നക്കൽ റസൂലുള്ളാഹ് എന്ന് പറയുന്നത്, അപ്പൊ അള്ളാഹു പറഞ്ഞു അല്ലാഹു യശ്ഹദ് ഇന്നക്കൽ റസൂലു, താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ മുനാഫിക്കുകൾ അവർ കളവ് പറയുന്നവരാണ്. അതുകൊണ്ട് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ കേവലം നാവ് കൊണ്ട് പറഞ്ഞാൽ അതുപോലെ, നാവ് കൊണ്ട് പറഞ്ഞാൽ ഷഹാദത്തിന് പറയപ്പെട്ട ഷഹാദത്ത് വരിച്ച ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളൊന്നും നാവ് കൊണ്ട് പറഞ്ഞവന് കിട്ടുകയില്ല. മറിച്ച് ഷഹാദത്ത് എന്ന് പറയുന്നത് മൻ തയഖ്ഖന ബിഖൽബിഹി, ഹൃദയത്തിൽ നല്ല യക്കീൻ ഉണ്ടാകണം ആ പറഞ്ഞ കാര്യത്തിന്. ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് പറയുന്നത്, അതിന് ഹൃദയത്തിൽ നല്ല യക്കീൻ ഉണ്ടാകണം. വഅഖറ ബിൽ ലിസാനി, എന്നിട്ട് നാവ് കൊണ്ട് ചൊല്ലി പറയുകയും വേണം. വഹഖഖ ബിഅമലിഹി, അവന്റെ അമല് കൊണ്ട് അതിന് സാക്ഷാത്കരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന് അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല എന്നാണ് അർത്ഥം. ആദ്യം പറഞ്ഞ യക്കീൻ, അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന്റെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫായിദ, അത് ഇൽമിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ മാത്രമേ കാര്യമുള്ളൂ. ഇൽമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല. നമ്മളെ ആളുകൾക്ക് ഒരുപാട് ആളുകൾ ദർഗയിലും മറ്റു അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കുന്ന പ്രാർത്ഥിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇവരൊക്കെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ ഷഹാദത്ത് ശരിയായിട്ടില്ല. അവർ ഷഹാദത്ത് മനസ്സിലാക്കിയിട്ടാണ് അവർ ചൊല്ലിയിരുന്നെങ്കിൽ അവരൊരിക്കലും തന്നെ ഈ ഷഹാദത്തിനെതിരാകുന്ന ഈ പ്രവൃത്തിയിൽ അവർ മുഴുകുകയില്ല. അവർക്കതിന് മാന മനസ്സിലായിട്ടില്ല. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത് ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ, വിജയിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത് ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ്, ഹഖിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യം വഹിച്ചത് വഹും യഅലമൂൻ, അവർ അറിഞ്ഞുകൊണ്ടെന്നാണ്. അറിഞ്ഞുകൊണ്ട് സാക്ഷ്യം വഹിക്കണം. അതല്ലാതെ വെറുതെ അർത്ഥമൊന്നും അറിയാതെ ഒരാളോട് ഒരു അമുസ്ലിമായ ഒരു വ്യക്തി നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവൻ ആ പറഞ്ഞതുകൊണ്ട് ദുനിയാവിൽ അവന് കിട്ടേണ്ടതായ കൊടുക്കേണ്ടതായ ചില ഹക്കുകളുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ അവനത് ഉപയോഗപ്പെടണമെങ്കിൽ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സിലാക്കണം. അവൻ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് പിന്നെയും അള്ളാഹു അല്ലാത്ത ആളുകളോട്, വിഗ്രഹങ്ങളോട്, കബറുകളോട്, മരങ്ങളോട്, കല്ലുകളോട് ഇതൊക്കെ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ അവനതിന്റെ എൽമില്ല, അവന്റെ ഷഹാദത്ത് ശരിയായിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലല്ലാഹിനെ കുറിച്ച് പറഞ്ഞത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഓ നബിയെ നീ പഠിക്കുക, മനസ്സിലാക്കുക, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഴുവൻ ഉമ്മത്തിനോടും അള്ളാഹു പറയുന്ന കാര്യമാണ് ഇൽമുണ്ടാകണം. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ കുറിച്ച് ഇൽമില്ലാതെ ഒരാൾക്ക് ഷഹാദത്ത് പറയാൻ സാധിക്കുക? അതുകൊണ്ട് ഒരു ഷഹാദത്ത് ഷഹാദത്ത് ആകണമെങ്കിൽ അതിന് സുബിഖ ബിഇൽമിൻ, ഇൽമ് കൊണ്ടത് മുൻകടക്കണം. ആദ്യം ഇൽമുണ്ടായിരിക്കണം. എന്താണോ സാക്ഷ്യം വഹിക്കുന്നത് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് എന്താണെന്ന് അവൻ അറിഞ്ഞിരിക്കണം. അതല്ലാതെ കേവലം നാവ് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ ഇന്നഹും ലഖാദിബൂൻ, കളവ് പറയുന്നവരാണ്. കാരണം ഷഹാദത്ത് പറഞ്ഞ ആ വിശ്വാസം യഖീൻ അവന്റെ ഹൃദയത്തിലില്ല, കേവലം നാവ് കൊണ്ട് മാത്രമേ ഉള്ളൂ, അതുപോലെ പ്രവർത്തനത്തിലുമില്ല. അതുകൊണ്ട് തന്നെ ഇത് മുർജിയാക്കളുടെ വാദത്തിന് ഏറ്റവും വലിയ എതിരായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മുർജിയാക്കളുടെ വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമല് വിഷയമേ അല്ല. മുസ്ലിമായി എന്ന് പറഞ്ഞാൽ, അള്ളാഹു വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ അമലുകൾ അവന്റെ ഈമാനെ ബാധിക്കുകയില്ല എന്നാണ് മുർജിയാക്കളുടെ വിശ്വാസം എന്ത് തന്നെ ചെയ്താൽ. പക്ഷെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈമാൻ, അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ശരിയാകണമെങ്കിൽ അത് അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അവൻ നാവ് കൊണ്ട് പറയണം. നാവ് കൊണ്ട് പറയാൻ ഒഴിവുള്ള ഒരേ ഒരു വ്യക്തികളെ ഉള്ളൂ, നാവിന് പ്രയാസമുള്ള ആളുകൾ, സംസാരിക്കാൻ കഴിവില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും പ്രയാസമുള്ള ആളുകൾ, അവർക്കത് ഷർത്തല്ല. എന്നാൽ ബാക്കിയുള്ള ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞേ മതിയാവുകയുള്ളൂ, എന്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അവന് മുസ്ലിമായി പരിഗണിക്കണമെങ്കിൽ പരിഗണിക്കണമെങ്കിൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് പറയുക തന്നെ വേണം. മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അൻസാക്ഷ്യം വഹിക്കുന്നത്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന്റെ അർത്ഥം അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്നല്ല, മറിച്ച് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. കാരണം അല്ലാഹു അല്ലാതെ ഒരുപാട് ആരാധ്യന്മാർ ആരാധിക്കപ്പെടുന്നുണ്ട്. അല്ലാഹു അല്ലാതെ പല ജീവനുള്ള വസ്തുക്കളാകട്ടെ, ജീവനില്ലാത്തതാകട്ടെ, സാലിഹ്യങ്ങളാകട്ടെ, സാലിഹ്യങ്ങളല്ലാത്തതാകട്ടെ, അങ്ങനെ ധാരാളം ആളുകൾ ആരാധിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നുള്ളതാണ്. വഹ്ദഹു ലാ ശരീകല, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞു. വഹ്ദഹു, വഹ്ദഹു അവനെ മാത്രം, അതോ അല്ലാഹുവാണ് ഇലാഹ്, അവൻ മാത്രമാണ്. ലാ ശരീകല, അവൻ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. അത് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ തന്നെ അത് രണ്ടും ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. ലാ ഇലാഹ ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു ഇലാഹുമില്ല എന്നാണ് ഇതിന്റെ അർത്ഥം, ഒരു പങ്കുകാരനുമില്ല. അതാണ് ലാ ശരീകല എന്നതുകൊണ്ട് വീണ്ടും ഉറപ്പിച്ചത്. ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രം, അതാണ് വഹ്ദഹു എന്ന് പറഞ്ഞ് വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീകല എന്ന് പറഞ്ഞാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ്. വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, അതുപോലെ മുഹമ്മദ് അള്ളാഹുവിന്റെ അബ്ദും റസൂലുമാണ് എന്ന കാര്യം നമ്മൾ പറഞ്ഞു. അബ്ദും റസൂൽ എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അബ്ദാണ് ആരാധിക്കപ്പെടാൻ പാടില്ല, അതുപോലെ റസൂലാണ് സാധാരണ ആളുകൾ പറയുന്ന പോലെ സംസാരം പോലെ കാണാൻ പാടില്ല, റസൂലാണ് ലായു കൽദബ് അത് കളവാക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് അബ്ദുൽ ലായുബദ് ഓ റസൂൽ ലായു കൽദബ്, ഇതാണ് നമുക്ക് മുഹമ്മദ് റസൂലുള്ളാഹി നമുക്ക് ഉണ്ടായിരിക്കേണ്ട നിലപാട്. മുഹമ്മദ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ സൃഷ്ടിയാണ്, ഏറ്റവും ഫളുള്ള സൃഷ്ടിയാണ് മുഹമ്മദ്. അതല്ലാതെ അള്ളാഹുവിനെ പോലെ ആരാധനക്കർഹനായിട്ടുള്ള ഒരാളല്ല, ഏറ്റവും ഫളുള്ള ആളാണ്. സയ്യിദു വലദി ആദം, ആദം സന്തതികളുടെ നേതാവാണ്. അത് ദുനിയാവിലും ആഖിറത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാ ഫളുകളും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. പക്ഷേ അബ്ദാണ്, അള്ളാഹുവിന്റെ അടിമയാണ്. അള്ളാഹു അടിമ എന്നാണ് വിളിച്ചിട്ടുള്ളത്. അടിമ എന്ന് പറയുന്നത് അതൊരിക്കലും തന്നെ ഏറ്റവും ഒരു താഴ്ന്ന നിലവാരമല്ല, മറിച്ച് അള്ളാഹുവിന്റെ അടിമ എന്നാണ്. അടിമ എന്നുള്ളത് ആരിലേക്ക് ചേർക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പേര് ഫദ്ല് വരുന്നത്. അബ്ദുല്ലാ, അള്ളാഹുവിന്റെ അടിമ ആകുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഫദ്ല് കൂടി. മനുഷ്യന്മാരിലെ ആരുടെയെങ്കിലും ഒരു അടിമയാകുക എന്നതുപോലെയാണ് അബ്ദുല്ലാ, അള്ളാഹുവിന്റെ അടിമ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫളൽ കൂടി. അതുകൊണ്ട് മുഹമ്മദുൻ റസൂൽ, മുഹമ്മദുൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറയുന്നതിൽ രണ്ട് വിഭാഗത്തിനുള്ള റദ്ദുണ്ട്. റദ്ദുൻ അലൽ ഗുലാത്ത്, അഥവാ അതിരുവിട്ട ആളുകൾക്ക്. അവർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിനെ പോലെ എല്ലാ കാര്യങ്ങളും അറിയാം, ഗൈബിയായ കാര്യങ്ങൾ അറിയാം, ഈ ദുനിയാവിലുള്ള മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അവിടുന്ന് അറിയാതെ ഒന്നും നീങ്ങുന്നില്ല, അവിടുന്ന് എല്ലാ കാര്യങ്ങളും അറിയുന്നു, നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്നില്ലേ എന്നാണ് ആളുകൾ വിളിച്ച് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ പോയി എത്രയോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ മാറി നിന്നുകൊണ്ട് അവർ കൈകൾ ഉയർത്തിക്കൊണ്ട് പറയാൻ, നമ്മൾ ഇന്ന് പോവുകയാണ്, നമ്മൾ ഇന്ന് ഇവിടെ വിട്ടുപോവുകയാണ്, നമ്മൾ പ്രയാസങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ. ആരോടാണ് ചോദിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നുവെന്നപോലെ അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹു ഉത്തരം ചെയ്യുന്നത് പോലെ ഉത്തരം ചെയ്യും. ഈ ഒരു വിശ്വാസം ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ തന്നെ അവൻ മുശ്രിക്കായി, അവൻ നാവുകൊണ്ട് പറയണമെന്നില്ല. അത്രയും കടുത്ത ശിർക്കാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അബ്ദുഹു എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു, അഷ്ഹദു അന്ന മുഹമ്മദ് അബ്ദുഹു, അള്ളാഹുവിന്റെ അടിമയാണ്, അതല്ലാതെ ആരാധിക്കപ്പെടേണ്ടവനല്ല. വറസൂലുഹു, അതുപോലെ തന്നെ അള്ളാഹുന്റെ റസൂലാണ്. ആ റിസാലത്തിന് നിങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട്. അവിടുന്ന് വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒന്നും സംസാരിക്കുകയില്ല. മറ്റു മനുഷ്യന്മാരെ നിങ്ങളുടെ വാക്കുകൾ കാണുന്നത് പോലെ നിങ്ങൾ കാണാൻ പാടില്ല, മറിച്ച് അവിടുത്തെ ഹദീസുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് സ്ഥിരപ്പെട്ടതാണ് എന്ന് ഉറപ്പുവന്നാൽ അത് അതുപോലെ സ്വീകരിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ വേറെ ചില ആളുകളുണ്ട്, അവർ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരുടെ വലീന്റെ താഴെയായി കാണുന്ന ആളുകളുണ്ട്. അത് ത്വരീഖത്തിന്റെ ശേഖന്മാരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും മുൻപന്തിയിൽ നിൽക്കുന്നത്. അവരുടെ പ്രകാരം അള്ളാഹു കഴിഞ്ഞാൽ അവർക്ക് പിന്നീടുള്ള ദറജകൾ എന്ന് പറഞ്ഞാൽ അവരുടെ വലി, പിന്നെ റസൂല്, പിന്നെ നബി, എങ്ങനെയാണ് അവരുടെ ദറജ. അതുകൊണ്ടാണ് അവർ ഈ വലിയ ത്വരീഖത്തിന്റെ ശേഖന്മാർ, അവർക്ക് ഇത്ര ഹബ്ബ്. അവർ ത്വരീഖത്തിന്റെ ശേഖന്മാരുടെ മുരീദുകളായി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് ബാധകമല്ല എന്നാണ്. അതുകൊണ്ട് അവർ നിസ്കരിക്കുകയില്ല, അവർ നോമ്പ് നോൽക്കുകയില്ല. അതുപോലെ തന്നെ ഈ ഹദീസുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ എന്തായിരിക്കും പറയുക? ഇതൊക്കെ നിങ്ങൾ ഈ പറയുന്ന ഹദീസിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞൊക്കെ മരിച്ച ആളുകളാണ്, ഭൂമിയുടെ അടിയിലുള്ള ആളുകളാണ്. ഇമാം ബുഖാരി മരിച്ചു, ഇമാം ബുഖാരി അതിന്റെ മുകളിൽ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ആളുകളാണ്. നമ്മൾക്ക് ഇൽമ ലഭിക്കുന്നത് അള്ളാഹുവിനുള്ള ഇൽഹാമാണ്. നമ്മുടെ ശേഖന്മാർക്ക് അള്ളാഹു നേരെ ഇൽഹാം കൊടുക്കുന്നു. അപ്പൊ ഹൈ ആയിട്ടുള്ള ജീവനുള്ള ഇൽമാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് പിശാചിന്റെ ദുർബോധനം കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അവർ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഹാദത്ത് അംഗീകരിക്കാത്ത, അവർ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ആളുകളാണ്, ത്വരീഖത്തിന്റെ രീതിയിൽ പോകുന്ന ആളുകൾ. അവിടെ അള്ളാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ഷഹാദത്തിന്റെ കാര്യം, അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അപ്പോൾ ഈ രണ്ട് വിഭാഗവും, ഈ രണ്ട് വിഭാഗത്തിൽ നമ്മൾ പെടാൻ പാടില്ല. അടുത്ത് പറഞ്ഞത് അന്ന ഈസാ അബ്ദുല്ലാഹി വറസൂലുഹു, ഈസാ അലൈഹിസലാം അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണ്. ഒരുപാട് പ്രവാചകന്മാർ വേറെയുമുണ്ട്. എന്നിട്ട് എന്തിനാണ് ഈസാ അലൈഹിസലാമിന്റെ പേര് പ്രത്യേകം എടുത്തത്? പണ്ഡിതന്മാർ പറയുന്നു, ഈസാ അലൈഹിസലാമിന്റെ വിഷയത്തിലാണ് ആളുകൾ വലിയ ഭിന്നിച്ചിട്ടുള്ളത്. നമുക്കിന്നും അറിയാം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ആളുകൾ അവർ ഈസാ അലൈഹിസ്സലാമിന്റെ ആളാണെന്ന് പറയുന്ന ആളുകളാണ്. പക്ഷെ അവർക്ക് ഈസാ അലൈഹിസ്സലാം കൊണ്ടുവന്ന ദീനിലല്ല അവരുള്ളത്. ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അബ്ദും റസൂലുമാണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നു, അന്ന ഈസാ അബ്ദുല്ലാഹി വറസൂലു, ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടിമയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലുമാണ്. ഇവിടെ നോക്കൂ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗുലാത്ത് അതിരുവിട്ട ആളുകൾക്കും അതുപോലെ തന്നെ അതിൽ ജഫാഉള്ള, അതിൽ അലംഭാവം കാണിച്ച ആളുകൾക്കുമുള്ള മറുപടി ഇതിലുണ്ട്. അതിരുവിട്ട ആളുകൾക്ക് അള്ളാഹു അവരെ പരിചയപ്പെടുത്തുന്നത് അബ്ദുല്ലാഹ് എന്നാണ്. ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടിമയാണ്, അതല്ലാതെ അദ്ദേഹം ആരാധിക്കപ്പെടാൻ പാടില്ല. അദ്ദേഹം ജനങ്ങളോട് ഒരിക്കലും തന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നസാറാക്കൾ അവർ അദ്ദേഹം അള്ളാഹുവിന്റെ ഇബ്നുല്ലാഹ്, നഊദു ബില്ലാഹ്, അള്ളാഹുവിന്റെ മകനാണ്, അദ്ദേഹം മൂന്നിലൊന്നാണ് എന്നെല്ലാം പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അവരോട് കൃത്യമായി അവർ ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ അവർ ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് വിശ്വസിക്കേണ്ടതുണ്ട്. അതുപോലെ നസാറാക്കൾ, അവരെന്താണ് വാദിക്കുന്നത്? അവരൊരിക്കലും റിസാലത്ത് അംഗീകരിക്കുന്നില്ല, ഈസാ അലൈഹിസ്സലാം നബിയാണെന്ന് അവർ അംഗീകരിക്കുന്നില്ല. മറിച്ച് അവർ ഈസാ അലൈഹിസ്സലാമിനെ ആക്ഷേപിക്കുക, അദ്ദേഹത്തിന്റെ ഉമ്മയെ ആക്ഷേപിക്കുക, അദ്ദേഹത്തിന്റെ ഉമ്മ വ്യഭിചാരിണിയാണ്, നഊദു ബില്ലാ, അദ്ദേഹം വ്യഭിചാരത്തിലുണ്ടായ പുത്രനാണ് എന്നതാണ് യഹൂദികൾ ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഭാഗത്തിലും പെടാതിരിക്കാൻ അഹ്ലു സുന്നത്തിന്റെ മുസ്ലിമീങ്ങളുടെ വിശ്വാസം അത് കൃത്യമായി പഠിക്കാനാണ്. അന്ന ഈസാ അബ്ദുല്ലാഹി വറസൂലു, ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണ്. മുസ്ലിമീങ്ങൾ മാത്രമാണ് മുഴുവൻ അമ്പിയാക്കളെയും ഒരുപോലെ അംഗീകരിക്കുന്ന ആളുകൾ. ലാ നുഫരിഖു ബൈന, അവർക്കിടയിൽ യാതൊരു വിവേചനവും കാണിക്കാതെ മുഴുവൻ അമ്പിയാക്കളെയും സ്വീകരിക്കുന്ന ആളുകൾ അത് മുസ്ലിമീങ്ങൾ മാത്രമാണ്. അവർ മുസ അലൈഹി സ്വലാമിനെ അംഗീകരിക്കുന്നു, ഈസാ അലൈഹി സ്വലാമിനെ അംഗീകരിക്കുന്നു, അതുപോലെ തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുന്നു. എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്നവർ മുസ്ലിം ഉമ്മത്ത് മാത്രമാണ്. ഈസാ അലൈഹി സ്വലാമിനെ സ്നേഹിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഈസാ അലൈഹി സ്വലാം എന്താണോ പറഞ്ഞിട്ടുള്ളത് അതേ തൗഹീദിൽ തന്നെയാണ് നമ്മളുള്ളത്. പക്ഷെ മറ്റു ശരീഅത്തിന്റെ കാര്യങ്ങൾ അത് നമ്മൾ ഈസാ അലൈഹി സ്വലാമിന് പിൻപറ്റുന്നില്ല. കാരണം നമുക്ക് നമ്മുടെ നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്താണ് പിൻപറ്റേണ്ടത്. നമുക്ക് കിതാബായ ഖുർആനുണ്ട്. അതുകൊണ്ട് തന്നെ അവസാന കാലഘട്ടത്തിൽ ഈസാ അലൈഹി സ്വലാം ഇറങ്ങി വന്നു കഴിഞ്ഞാലും ഈസാ അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ ശരീഅത്ത് കൊണ്ടല്ല, ഇഞ്ചീൽ കൊണ്ടല്ല അവിടെ വിധിക്കുന്നത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് വിട്ടേച്ചു പോയ ഖുർആനും സുന്നത്തും, ഇതുകൊണ്ടാണ് അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ എത്തിയാലും വിധിക്കുന്നത്. ഈസാ അലൈഹി സ്വലാം അവസാന കാലഘട്ടത്തിൽ ഇറങ്ങി വരും. അദ്ദേഹം മരിച്ചിട്ടില്ല, ആകാശത്തുണ്ട്. ഈസാ അലൈഹി സ്വലാം അവസാന കാലഘട്ടത്തിൽ ഇറങ്ങി വരുന്നത് ഈസാ അലൈഹി സ്വലാം ദജ്ജാലിനെ കൊല്ലുന്നതാണ്. ഇതൊക്കെ നമുക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അന്ന് അദ്ദേഹം പിന്നീട് ഒരുപാട് കാലം ഈ ഭൂമിയിൽ ഭരിക്കും. അപ്പൊ ഭരിക്കുന്ന സമയത്ത് ഖുർആനിന്റെ വിധികളായിരിക്കും, അതുപോലെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിധികളായിരിക്കും അദ്ദേഹം കൊണ്ടുവരിക. നമ്മൾ ഈസാ അലൈഹി സ്വലാമിനെ സ്നേഹിക്കുന്നു, ഈസാ അലൈഹി സ്വലാം അള്ളാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നസാറാക്കൾ അവരുടെ സ്നേഹം പരിധി വിട്ടുകൊണ്ട് ഈസാ അലൈഹി സ്വലാം അദ്ദേഹം തന്നെയാണ് അള്ളാഹു എന്ന് പറഞ്ഞ് ഷിർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് എന്നെ എങ്ങനെ പുകഴ്ത്തരുത് എന്ന് പറഞ്ഞത്. ലാ തത്രൂനി, നിങ്ങൾ എന്നെ എങ്ങനെ പുകഴ്ത്താൻ പാടില്ല. കമ അത്രത്തിൻ നസാറ ഈസബിന് മറിയം, ഈസബിന് മറിയമിനെ നസാറാക്കൾ പുകഴ്ത്തിയതുപോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുന്ന കാര്യത്തിൽ അത് വിലക്കിയിട്ടുണ്ട്. ഈസാ അലൈഹി സ്വലാമിനെ പുകഴ്ത്തി പുകഴ്ത്തിയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഈസാ അലൈഹി സ്വലാം അത് സാധാരണ ആളുകളെ പോലെയല്ല, അദ്ദേഹത്തിന് ഉപ്പ ഉണ്ടായിട്ടില്ല, അപ്പൊ എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞ് അവസാനം അവർ പറഞ്ഞു അത് ഈസാ അലൈഹി സ്വലാം അത് അള്ളാഹു തന്നെയാണ്, അള്ളാഹു അവതരിച്ചതാണ്, ഇതും അള്ളാഹുവാണ്, ആകാശത്തുള്ളതും അള്ളാഹുവാണ്, മൂന്നും അള്ളാഹുവാണ് എന്ന് പറയുന്ന അവസ്ഥ അവർക്കുണ്ടായിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവർ പുകഴ്ത്തി തുടങ്ങി പിന്നീട് ശുർക്കിലേക്ക് എത്തിയിട്ടുള്ളവരാണ്. അവരാദ്യം തൗഹീദിലുള്ള ആളുകളായിരുന്നു. പിന്നീട് ഈസാ അലൈഹി സ്വലാം ഈസാ അലൈഹി സ്വലാമിനെ അവർ അള്ളാഹുവിനെ തന്നെ അള്ളാഹുവിനോടൊപ്പം എത്തിക്കുന്ന അവസ്ഥ അവർ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈസാ അലൈഹി സ്വലാം അള്ളാഹുവിന്റെ അടിമയും ദൂതനുമാകുന്നു. വകലിമതുഹു അൽഖാഹ ഇലാ മറിയമ വറൂഹു മിൻഹു. വകലിമതുഹു, ഈസാ അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് വകലിമതുഹു, അള്ളാഹുവിന്റെ കലിമ എന്ന, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന്റെ കലിമ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈസാ അലൈഹി സ്വലാം അള്ളാഹു കുൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. കുൻ എന്ന അള്ളാഹു നീ ആകുക എന്ന് പറഞ്ഞപ്പോൾ ഫയക്കൂൻ, ആകുകയുണ്ടായി. അങ്ങനെയാണ് ഈസാ അലൈഹി സ്വലാം സൃഷ്ടിക്കപ്പെട്ടത്. അതല്ലാതെ അള്ളാഹു മറ്റു മനുഷ്യന്മാർക്ക് നിശ്ചയിച്ചതുപോലെയുള്ള രീതിയല്ല. ഈസാ അലൈഹി സ്വലാമിന്റെ ഉപ്പയില്ല, ഈസാ അലൈഹി സ്വലാമിന്റെ ഉമ്മ മറിയം അലൈഹി സ്വലാം അവിടുന്ന് കല്യാണം കഴിച്ചിട്ടില്ല. സാധാരണ കല്യാണ ബന്ധത്തിൽ ഉണ്ടാകുന്ന ആ ഒരു രൂപത്തിലല്ല ഈസാ അലൈഹി സ്വലാമിന് അള്ളാഹു സുബ്ഹാനഹു വതആല ജന്മം നൽകിയിട്ടുള്ളത്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല കുൻ എന്ന് പറയുകയും അങ്ങനെ ഉണ്ടാകുകയും മറിയം അലൈഹിസ്സലാമിന്റെ ഗർഭപാത്രത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അതാണ് അൽഖാഹ ഇലാ മറിയം, മറിയമിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിലാണ് ഈസാ അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. നസാറാക്കളായ ആളുകൾ പറയും ഈസാ അലൈഹി സ്വലാം നോക്കൂ മറ്റു മനുഷ്യന്മാരെ പോലെയല്ല, അവിടെ മുപ്പയില്ലാതെ അപ്പൊ ദിവ്യത്വമുണ്ട് നിങ്ങൾ പറയുന്നത് പോലെയല്ല. അവർക്ക് നമ്മോട് ചോദിക്കാനുള്ളത് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ നിങ്ങൾ ആരാധ്യനായി സ്വീകരിക്കാൻ ഏറ്റവും അർഹൻ ആദം അലൈഹി സ്വലാമാണ്. ആദം അലൈഹി സ്വലാം അവിടുത്തേക്ക് ഉപ്പയുമില്ല ഉമ്മയുമില്ല. അപ്പോൾ ഈസാ അലൈഹി സ്വലാം ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾ ആരാധിക്കണം എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആദം അലൈഹി സ്വലാമിനെയാണ് നിങ്ങൾ കൂടുതൽ ആരാധിക്കേണ്ടത്. അവിടുന്ന് ഉപ്പയോ ഉമ്മയോ ഇല്ലാതെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ അത് കൂടുതൽ ദിവ്യത്വം ആദം അലൈഹി സ്വലാമിന് ഉണ്ടാകുന്നത്. കാരണം അവരുടെ വാദപ്രകാരം അങ്ങനെയാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അതാണ് അവിടെ കലിമത്തുഹു, അള്ളാഹുവിന്റെ കലിമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ അള്ളാഹുവിന്റെ സംസാരം എന്നുള്ള നിലക്കല്ല. അള്ളാഹുവിന്റെ സംസാരം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സിഫത്താണ്, അള്ളാഹുവിന്റെ സംസാരം എന്നുള്ള നിലക്കല്ല. മറിച്ച് അള്ളാഹുവിന്റെ സൃഷ്ടിയായ അള്ളാഹുവിന്റെ കുൻ എന്ന് പറയുന്ന ഒരു വാക്ക്, അതിന്റെ ഫലമായിട്ടാണ് ഈസാ അലൈഹി സ്വലാം ഉണ്ടായിട്ടുള്ളത്. അൽഖാഹ ഇലാ മറിയം, മറിയമിന്റെ ഉള്ളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മറിയമിലേക്ക് സൃഷ്ടിച്ചതാണ്. ഫഹുലിക ഫീ റഹിമി മറിയം അലൈഹിസ്സലാം, മറിയം അലൈഹിസ്സലാമിന്റെ ഗർഭപാത്രത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നസാറാക്കളായ ആളുകൾ അവർക്ക് ഇതിന് അവരുടെ കെട്ടുകഥകളിൽ ഇങ്ങനെ കഥകളുണ്ട്. അഥവാ മറിയം അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ഈസാ അലൈഹിസ്സലാം വരികയും എന്നിട്ട് അവർ വലിയ അദബായിട്ടൊക്കെയാണ് പറയുന്നത്. ഈസാ അലൈഹി സ്വലാമിന്റെ വലിയ അദബായിട്ടാണ് അവർ പറയുന്നത്. അവരെന്താണ് പറയുന്നത്? വലിയ വിഡ്ഢിത്തമാണ് അവർ പറയുക. എന്നിട്ട് പെർമിഷൻ ചോദിച്ചു എന്നാണ് ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കാൻ. അങ്ങനെ പെർമിഷൻ കൊടുക്കുകയും ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുകയും ഇനി ഞാന് 9 മാസം ആരോടൊന്നും മിണ്ടുകയില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ശേഷം പ്രസവിച്ചു വന്നു എന്നൊക്കെയാണ് പറയുന്നത്. അവർക്ക് ആ പറയുന്നതിന് അവരുടെ വ്യക്തമായ ദുരുദ്ദേശമുണ്ട്. കാരണം ഈസാ അലൈഹി സ്വലാം ആദ്യമേ വയറ്റിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ദുർബലനാണെന്ന് തോന്നിപ്പോകും. അപ്പൊ ഇത് ആദ്യമേ പുറത്ത് സൃഷ്ടിച്ച് അതിന്റെ ഉള്ളിലേക്ക് കയറി അപ്പൊ ഒരു ദൈവമായി കയറി കൂടിയതാണ് എന്നൊക്കെ ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള അവരുടെ ഖുറാഫാത്തായ ഒരുപാട് കഥകളുണ്ട്. എന്നാൽ ഈസാ അലൈഹി സ്വലാം അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് മറിയം ബീവിയുടെ വയറ്റിലാണ്. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. വറൂഹും മിൻ, അള്ളാഹുവിന്റെ റൂഹിൽ പെട്ടതാണ് എന്ന് പറഞ്ഞു. വറൂഹും മിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല റൂഹൂദി അങ്ങനെ സൃഷ്ടിച്ചത് എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിൽ നിന്നുള്ള റൂഹ്, അള്ളാഹുവിന്റെ സൃഷ്ടിയായ റൂഹ് എന്നാണ് അർത്ഥം. നാഖത്തുള്ളാ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നാഖത്തുള്ളാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒട്ടകം എന്ന് പറഞ്ഞാൽ അള്ളാഹു അതിനെ ശ്രേഷ്ഠത പറയതാണ്. അള്ളാഹു സൃഷ്ടിച്ച ഒട്ടകമാണ്, അതല്ലാതെ അള്ളാഹുവിലേക്ക് നേരെ ചേർത്താനുള്ളതല്ല, അള്ളാഹുവിന്റെ ഭാഗമായിട്ടുള്ളതല്ല, മറിച്ച് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽപ്പെട്ടതാണ്. ഇവിടെ തശ്രീഫിന്റെ ഭാഗമായിട്ടാണ്, ഷറഫാക്കിക്കൊണ്ട് അതിനെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനിൽ നിന്ന് കൊടുത്തിട്ടുള്ള റൂഹ്, അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള റൂഹ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈസാ അലൈഹിസ്സലാം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈസാ അലൈഹിസ്സലാമിന്റെ റൂഹും ഉണ്ട് മനുഷ്യന്മാരെ പോലെ തന്നെ, അതുപോലെ തന്നെ ശരീരവും ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് അദ്ദേഹത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇത് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ് ഷഹാദത്ത് ചൊല്ലേണ്ടത്? വൽജന്നത ഹഖ്ഖുൻ, സ്വർഗം സത്യമാണ്. വന്നാറ ഹഖ്ഖുൻ, അതുപോലെ തന്നെ നരകവും സത്യമാണ്. ഇതൊരുവൻ സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. ഒരുവന്റെ ഈമാന്റെ കാര്യത്തിൽപ്പെട്ടതാണ് സ്വർഗവും നരകവുമെല്ലാം, അത് സത്യമാണെന്ന് വിശ്വസിക്കൽ. കാരണം സ്വർഗവും നരകവും ഉണ്ട് എന്ന് വിശ്വാസമില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും തന്നെ ഒരു മുഅ്മിനായി ജീവിക്കാൻ സാധിക്കുകയില്ല. അവൻ പിന്നെ എന്തിനെ ഭയപ്പെടണം? എന്തിനാ അള്ളാഹുവിനെ അനുസരിക്കണം? സ്വർഗമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹുവിനെ അനുസരിക്കണം? നരകമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ ഭയപ്പെടേണ്ടത്? അള്ളാഹുവിന്റെ വിലക്കുകളെ അത് ചെയ്യുന്നതിന് അവൻ എന്തിനു ഭയപ്പെടണം? അതുകൊണ്ട് സ്വർഗവും നരകവും ഉണ്ട് എന്ന് യഖീൻ അങ്ങനെ ഉള്ള ഒരു വ്യക്തി, അങ്ങനെയുള്ള വ്യക്തിക്കാണ് അവസാനം പറയുന്നത് അവന്റെ അമലുകളുടെ അടിസ്ഥാനത്തിൽ അവനെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇത് തൗഹീദിന്റെ ഫളിൽപ്പെട്ടതാണ്. അവൻ മൻഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വഅന്ന ഈസാ അബ്ദുല്ലാഹി വറസൂലുഹു വകലിമതുഹു അൽഖാഹ ഇലാ മർയം വറൂഹും മിൻ والجنة حق والنار حق ഇതെല്ലാം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യങ്ങൾ മുഴുവൻ ഒരാൾ അതുപോലെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന അലാ മാ കാന മിനൽ അമൽ, അവന്റെ അമലിന്റെ അടിസ്ഥാനത്തിൽ അവൻ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. ഇവിടെ അമലുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നതിൽ പണ്ഡിതന്മാർ അതിനെ 3 രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അവന്റെ അമലുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന് പറഞ്ഞതിന് 3 രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, അവർ പറഞ്ഞിട്ടുള്ളത് അലാ മാ കാന മിൻ സലാഹിൻ ഔ ഫസാദിൻ മിൻ അമലിഹി, അവന്റെ അമല് അത് നല്ല സാലിഹായ അമലായാലും ശരി അതല്ല എന്തെങ്കിലും തിന്മകളുള്ള അമലുകളായാലും ശരി അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അഥവാ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മുവഹ്ഹിദ് അവൻ സ്വർഗത്തിൽ മാത്രമാണ് ശാശ്വതമായി കഴിയുക. അവനിൽ എന്തെങ്കിലും തിന്മകൾ ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ഒന്നുകിൽ അള്ളാഹുവിന്റെ മഷീയത്ത് ഉദ്ദേശപ്രകാരം അത് പുറത്തു കൊടുക്കും, അതല്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ നരകത്തിലിട്ട് അത്രയും കാലം ശിക്ഷിച്ചതിന് ശേഷം പിന്നീട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് അവന്റെ തൗഹീദ് ഉണ്ട് എങ്കിൽ ഒന്നുകിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും അലാ മാ കാന മിൻ അമൽ, അവന്റെ അമലുകൾക്ക് അടിസ്ഥാനത്തിൽ അത് മുഴുവനും സ്വാലിഹായ അമലാണെങ്കിൽ അവൻ നേരെ സ്വർഗത്തിൽ പ്രവേശിക്കാം, അതല്ല അതിൽ തിന്മകൾ ഉണ്ട് എങ്കിൽ അതിനുശേഷം അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. രണ്ടാമതായി പണ്ഡിതന്മാർ പറഞ്ഞു അന്ന മഅനഹ അന്ന ദർജാത്തുൽ മുവഹ്ഹിദീൻ ഫിൽ ജന്ന അലാ ഹസബി അഅമാലിഹി, ഒരു മുഅ്മിൻ അവൻ സ്വർഗത്തിൽ സ്ഥാനം ലഭിക്കുന്നത് എല്ലാവർക്കും ഒരേ സ്ഥാനമല്ല, സ്വർഗത്തിൽ 100 പദവികളുണ്ട്. അതുകൊണ്ട് അലാ മാ കാന മിനൽ അമൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വർഗത്തിൽ അവൻ പ്രവേശിക്കുന്നത് അദ്ഖലഹുല്ലാഹുൽ ജന്ന, അള്ളാഹു അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് അവന്റെ അമലുകൾക്ക് അടിസ്ഥാനത്തിലാണ്. ഏറ്റവും നല്ല അമലുള്ള ഒരുവനും അമലുകൾ കുറഞ്ഞൊരുവനും ഒരേ ദർജയിലായിരിക്കുകയില്ല. ഓരോ ദർജയും അടുത്ത ദർജയുമായി ആകാശഭൂമികൾ അത്രയും വ്യത്യാസമുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമുണ്ട്, ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് അൽ ഫിർദൌസ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും ആലൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായത് ഫിർദൌസ്. പിന്നീട് അതിന്റെ താഴെ അങ്ങനെ നൂറോളം പദവികളുണ്ട്. അപ്പൊ അമലുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരും സ്വർഗത്തിന്റെ പദവികളിലേക്ക് എത്തുന്നത്. ഇതാണ് വേറൊരു വ്യാഖ്യാനമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞത് അന്ന ദുഹൂലൽ ജന്നതി അല അമാക്കാന മിൻ അമലിഹി, അവന്റെ അമലുകളുടെ അടിസ്ഥാനത്തിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അഥവാ ഒരാൾക്ക് അതിന്റെ അമലുകൾ അതിന്റെ തൂക്കം നോക്കി, ഒരാളുടെ അമലുകൾ ഒരുപാട് നന്മകളുണ്ട് എങ്കിൽ അവൻ തുടക്കത്തിൽ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ഇനി ഒരാൾക്ക് അതല്ല തിന്മകളുണ്ട് അതോടൊപ്പം നന്മകളുണ്ട് എങ്കിൽ, ഈ തിന്മകൾ കൂടുതലാണെങ്കിൽ അതോ അതിന് തൗഹീദും കൂടി ഉണ്ട് എങ്കിൽ ആ തൗഹീദിന്റെ കാരണത്താൽ ഈ കുറഞ്ഞുപോയ തിന്മകൾ അത് അല്ലാഹു സുബ്ഹാനഹു വതാല പുറത്തു കൊടുക്കും. തൗഹീദുള്ള ആളുകൾക്ക് മാത്രമാണ് അവന്റെ തുലാസിൽ തൂങ്ങുന്നത്. തൗഹീദുള്ള ആളുകൾ ഇല്ലാത്ത ആളുകളുടെ തുലാസ് അത് തൂങ്ങുകയില്ല. അവൻ എത്ര തന്നെ നന്മകൾ ഉണ്ടായാലും ഇപ്പുറത്ത് വളരെ കുറച്ച് തിന്മകളുള്ളൂ എങ്കിലും ആ നന്മകളുടെ ആധിക്യം കാരണത്താൽ ആ തുലാസ് തൂങ്ങണമെങ്കിൽ അതിൽ തൗഹീദ് ഉണ്ടായിരിക്കണം. തൗഹീദ് ഇല്ലാത്ത ആളുകൾക്ക് അവന്റെ തുലാസ് തൂങ്ങുകയില്ല. അതുകൊണ്ട് തൗഹീദുള്ള വ്യക്തികൾക്ക് അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ ഹദീസിലുള്ളത്. അടുത്ത ഹദീസ് വലഹുമാ എന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പ് ഈ ഹദീസിന്റെ അവസാനത്തിൽ അഖ്റജാഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. അഖ്റജാഹു അഥവാ അവർ രണ്ടുപേരും ഉദ്ധരിച്ചത്, അഥവാ ബുഖാരിയും മുസ്ലിമുമാണ് ഉദ്ദേശിക്കുന്നത്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചതാണ് അഖ്റജാഹു എന്ന് പറഞ്ഞത്. ശേഷം അടുത്ത ഹദീസ് പറയുന്നു വലഹുമാ, അവർക്ക് രണ്ടുപേർക്കും, അഥവാ ഇമാം ബുഖാരിയും മുസ്ലിമും തന്നെ ഉദ്ധരിക്കുന്നതായ മറ്റൊരു ഹദീസ്, ഫി ഹദീസ് ഇത്ബാൻ റളിയല്ലാഹു അൻഹു ഫഇന്ന അല്ലാഹ ഹറമ അലന്നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാ. ഇത്ബാൻ എന്ന് പറഞ്ഞാൽ ഇത്ബാൻ ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം കണ്ണിന് കാഴ്ചശക്തി വളരെ കുറഞ്ഞ ഒരു സഹാബിയായിരുന്നു. അദ്ദേഹത്തിന് കണ്ണിന്റെ കാഴ്ചശക്തി കുറഞ്ഞ സമയത്ത് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീട്ടിലേക്ക് വരികയും തന്നോടൊപ്പം അവിടെ നിന്ന് നിസ്കരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കറും ഉമറും അങ്ങനെ മറ്റു കുറച്ച് സഹാബത്തും ഒക്കെ അവിടെ വരികയും അങ്ങനെ വീട്ടിലൊരു പ്രത്യേകം സ്ഥലം കാണിച്ചു കൊടുത്ത് നമുക്ക് അവിടെ വെച്ച് നിസ്കരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിലൊരു സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോടൊപ്പം നിസ്കരിക്കുകയുണ്ടായി. അങ്ങനെ നിസ്കരിച്ചതിന് ശേഷം അങ്ങനെ നബിയും സഹാബത്തും ഒരുപാട് സംസാരം ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഒരിക്കൽ ഇങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്ന മദീനയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ പറയപ്പെടുകയുണ്ടായി. ആ വ്യക്തിയുടെ പേര് മാലിക് ഇബ്നു ദുഹ്ഷും എന്നാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുകയുണ്ടായി. അപ്പൊ ചില ആളുകൾ പറഞ്ഞു ഹുവ മുനാഫിഖ്, അവൻ മുനാഫിഖാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു ലാ തഖുൽ ഹാക്കല, നിങ്ങൾ അങ്ങനെ പറയല്ലേ. അലൈസ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യുരീദു ബിദാലിക വജ്ഹല്ലാഹ്, അവൻ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവനല്ലേ, അങ്ങനെ പറഞ്ഞവനല്ലേ, അതുകൊണ്ട് നിങ്ങൾ അവനെ മുനാഫിഖ് എന്ന് പറയല്ലേ എന്ന് പറഞ്ഞു. ശേഷമാണ് ഈ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നത് ഫഇന്ന അല്ലാഹ ഹറമ അലന്നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അത് പ്രതീക്ഷിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നരകം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. പണ്ഡിതന്മാർ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ മുനാഫിഖാണ് എന്ന് സഹാബത്ത് പറഞ്ഞപ്പോൾ അല്ല എന്ന് പറഞ്ഞിട്ടില്ല, അവനെ ചെറുത്തുകൊണ്ട് അല്ല അവൻ മുനാഫിഖ് അല്ല എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് കാണിച്ച് പഠിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുവന്റെ ഹൃദയത്തിൽ എന്താണ് എന്നുള്ളത് അത് വെച്ചിട്ട് നമ്മൾ തീരുമാനിക്കേണ്ടതില്ല. അവൻ പുറത്തെന്ത് പറയുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അവനോട് ഇസ്ലാമികമായ കാര്യങ്ങൾ ചെയ്താൽ മതി. അവൻ ദീനിനെതിരാകുന്ന അതല്ലെങ്കിൽ തൗഹീദിനെതിരാകുന്ന പ്രവർത്തനങ്ങളൊന്നും പുറത്തു കാണിക്കുന്നില്ല എങ്കിൽ നമ്മൾ അവൻ ഉള്ളിനിങ്ങനെ ആയിരിക്കുമോ അവൻ ഇങ്ങനെ ആയിരിക്കുമോ എന്ന് സംശയിക്കേണ്ടതില്ല. അവൻ എന്താണ് നാവ് കൊണ്ട് പറഞ്ഞത് അത് വെച്ച് നമ്മൾ അവന് മേൽ നടപ്പിലാക്കിയാൽ മതി. അവൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ് ശരി, അവന്റെ ഉള്ളിൽ എന്താണ്, ഹൃദയത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതില്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ചത്. എന്നാൽ അതോടൊപ്പം തന്നെ അവൻ മുനാഫിഖാണ് എന്ന് പറഞ്ഞതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തിട്ടുമില്ല, മറിച്ച് അത് അവിടെ നിന്ന് അംഗീകരിക്കുകയും എന്നാൽ പുറമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകളോട് ആ നിലപാടെടുക്കുകയും ചെയ്യുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. മുനാഫിക്കുകളായ ആളുകൾ എത്രയോ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാമായിരുന്നു ഇന്ന ഇന്ന ആളുകൾക്ക് മുനാഫിക്കുകളാണെന്നുള്ളത്. പക്ഷെ അവരോട് ബാഹ്യമായി അവരോട് പെരുമാറുന്ന സമയത്ത് മുസ്ലിമിങ്ങളോട് ചെയ്യേണ്ട ആ രൂപത്തിലാണ് പെരുമാറിയിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരിക്കലും തന്നെ ഒരാൾ അവന്റെ ഹൃദയത്തിൽ എന്താണ് ഒളിപ്പിച്ചു വെച്ചത് എന്നറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദുനിയാവിലുള്ള അഹ്കാമുകൾ ആ മുസ്ലിമായി പരിഗണിക്കണം. അവൻ അവനൊരു എന്തൊക്കെയാണോ നമ്മൾ മുസ്ലിമിങ്ങളോട് ചെയ്യുന്നത് അവനോട് നമ്മൾ സലാം പറയും, സലാം പറയും. കാരണം നമുക്കറിയുകയില്ല അവൻ ഹൃദയത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ, അവന് ഈ നിഫാക്കുണ്ടോ കാപട്യമുണ്ടോ, ഇതറിയുകയില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് അത് കൃത്യമായി അറിയാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ അവനോടുള്ള ഇടപാടിൽ അവനൊരു മുസ്ലിമായിട്ട് തന്നെ പരിഗണിച്ചിട്ടാണ് ഇടപെടേണ്ടത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിച്ചത്. ലാ തഖുൽ ഹക്കദ, നിങ്ങൾ അങ്ങനെ പറയേണ്ടതില്ല, അത് മുനാഫിക്കാണെന്ന് പറയേണ്ടതില്ല. പണ്ഡിതന്മാർ പറയുന്നത് അതുപോലെ തന്നെ, ഒരാൾ നിസ്കരിച്ചാല് ഓനിങ്ങനെ ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾ സദഖ കൊടുത്താൽ ഓനെ ആളുകളെ കാണിക്കാൻ സദഖ കൊടുക്കണം, ഇത് നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ ഒരിക്കലും ഇത് പറയാൻ പാടില്ല. നമുക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിയാല് നമുക്ക് അവന് എന്തെങ്കിലും ഉപദേശം കൊടുക്കാന്ന് മാത്രം. അഥവാ ഇങ്ങനെയൊക്കെ ചെയ്താല് നമുക്കൊന്നുണ്ടാവൂലട്ടോ, ഇതൊക്കെ ദുനിയാവിലില്ല ആഖിറത്തിലില്ലാത്ത അവസ്ഥയായിപ്പോ, ആ രൂപത്തിൽ ഉപദേശങ്ങൾ കൊടുക്കാമെന്നല്ലാതെ ആളുകളോട് അവനിപ്പോ ആളുകളെ കാണിക്കാൻ നിസ്കരിക്കുന്നവനാണ്, അവന് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നവനാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടി മസ്ജിദിലേക്ക് വരുന്നവനാണ്, ഈ രൂപത്തിൽ നമ്മൾ ഒരാളെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ആണ് അത് ഏറ്റവും കൂടുതൽ നന്നായി അറിയുന്നത്. അവന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും നന്നായി അറിയുന്നവനാണ്. അവൻ പുറമെ എന്ത് കാണിച്ചു കൂട്ടിയാലും അള്ളാഹു അവനെ അമൽ സ്വീകരിക്കണമെങ്കിൽ അവന്റെ ഹൃദയത്തിൽ എന്താണ് നീയത്തുള്ളത്, അവൻ എന്താണ് അവന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളാഹു പരിഗണിക്കും. അതുകൊണ്ട് അതിൽ നമ്മൾ ആ രൂപത്തിൽ സംസാരിക്കേണ്ടതില്ല. ഇന്നാള് മുനാഫിക്കാണ്, ഇന്നാള് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവനാണ്, ഈ രൂപത്തിലുള്ള സംസാരം നമ്മൾ സംസാരിക്കാൻ പാടില്ല. എന്നോട് പറയുന്നു, ഫഇന്നല്ലാഹു ഹറമ അലന്നാർ, നരകത്തിന് നിഷിദ്ധമാക്കിയിരിക്കുന്നു. തഹ്രീം, നരകത്തിന് നിഷിദ്ധമാക്കിയിരിക്കുന്നു. ആർക്ക്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗീ ബിദാലിക വജ്ഹ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അള്ളാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിച്ച് പറഞ്ഞവൻ. അപ്പൊ നരകത്തിന് നിഷിദ്ധമാക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ പറയുന്നു, നരകത്തിൽ രണ്ട് രൂപത്തിലുള്ള നിഷിദ്ധമാകലുണ്ട്. ഇമ്മ തഹ്രീമുൽ ഖുലൂദ് ഔ തഹ്രീമുദ് ദുഖൂൽ. തഹ്രീമുൽ ഖുലൂദ്, ശാശ്വതമായി നരകത്തിൽ കഴിയുക എന്നുള്ളത് നിഷിദ്ധമാക്കുക. ഇതെല്ലാം മുവഹ്ഹിദുകൾക്കും അള്ളാഹു നൽകിയിട്ടുള്ളതാണ്. മുവഹ്ഹിദുകൾ ഒരിക്കലും തന്നെ നരകത്തിൽ ശാശ്വതരാവുകയില്ല. എല്ലാ മുവഹ്ഹിദുകൾക്കും അള്ളാഹു ഹറാമാക്കിയിട്ടുള്ളതാണ് അവിടെ ശാശ്വതരായി കഴിയുക എന്നുള്ളത്. രണ്ടാമത് തഹ്രീമുദ് ദുഖൂൽ, അവിടെ പ്രവേശിക്കൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയ ആളുകളുണ്ട്. അവരിലാണ് നമ്മൾ ഉൾപ്പെടാൻ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു നമ്മെ അവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. തഹ്രീമുൽ ദുഖൂൽ, അഥവാ അവിടെ ഒരിക്കലും നമ്മൾ പ്രവേശിക്കുകയില്ല. നരകത്തിലേക്ക് ഒരിക്കലും നമ്മൾ പ്രവേശിക്കുകയില്ല. മുവഹ്ഹിദാണ് അവൻ. ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യത്തിന് അത് പൂർണ്ണ ഈമാനോടുകൂടി, പൂർണ്ണ സിദ്ഖോടുകൂടി, സത്യസന്ധതയോടുകൂടി, അവൻ പറഞ്ഞ കാര്യത്തിന് സത്യസന്ധതയോടുകൂടി പ്രവർത്തിക്കുന്നവനാണ്. അപ്പൊ രണ്ടു രൂപത്തിൽ തഹ്രീമുണ്ട്. ഒന്ന് തഹ്രീം ഖുലൂ, ശാശ്വതനാകുക എന്നുള്ളതിൽ നിഷിദ്ധനാകുക, അതിലെല്ലാം മുവഹ്ഹിദുകളും ഉൾപ്പെടും. രണ്ടാമത് തഹ്രീം ദുഖൂൽ, അവിടെ പ്രവേശിക്കുകയില്ല. അങ്ങനെ അവൻ നരകത്തിൽ ഒരിക്കൽ പോലും അവൻ പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞത് വെറുതെ കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനല്ല. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗീ ബിദാലിക വജ്ഹല്ലാഹ്, അവൻ അതുകൊണ്ട് കാംക്ഷിക്കേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹുവിന്റെ വജ്ഹാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വജ്ഹാണ് അവൻ പ്രതീക്ഷിക്കേണ്ടത്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വജ്ഹ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ വജ്ഹ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുഖമാണ്. അള്ളാഹുവിന്റെ മുഖം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിലുള്ള മുഖം അതിനുണ്ട്. അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിലുള്ള മുഖം അങ്ങനെയുണ്ട്. അതൊരിക്കലും തന്നെ നമ്മുടെ മുഖം പോലെയാണ് എന്ന് ചിന്തിക്കാൻ പാടില്ല. അല്ലെ, നമ്മൾ കേവലം മനുഷ്യന്മാരുടെ കാര്യത്തിൽ തന്നെ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കാര്യത്തിൽ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മതി. മനുഷ്യന് മുഖമുണ്ട്, അതുപോലെ തന്നെ ഉറുമ്പിനും ഒരു മുഖമുണ്ടാവും. പക്ഷെ രണ്ടും തമ്മിൽ വല്ല വ്യത്യാസമുണ്ട്, പേരിന് മാത്രമേ യോജിക്കുകയുള്ളൂ. അതുപോലെ ആനക്ക് മുഖമുണ്ടാവും, മത്സ്യത്തിന് മുഖമുണ്ടാവും, പേരിന് മാത്രമാണ് യോജിക്കുന്നത്. രണ്ടിനും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അത് യാതൊരു ബന്ധവുമില്ല. കേവലം സൃഷ്ടികൾക്കിടയിൽ തന്നെ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം പറയേണ്ടതുണ്ട്? ഒരിക്കലുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന, പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അതല്ല. അതാണ് ഏറ്റവും ആ ഒരു വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു രൂപം ഇങ്ങനെ ആയിരിക്കും അള്ളാഹു എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്, അതല്ല, അതായിരിക്കുകയില്ല. കാരണം ഒരു മനുഷ്യനും ഒരു മനസ്സിനും അത് സങ്കല്പിക്കാൻ പോലും സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ മുഖം അത് അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിന്റെ സിഫത്താണ്. അതാണ് സ്വർഗത്തെക്കാളും ഏറ്റവും നഅീമായി, സുഖാനുഭൂതിയായി ഒരു മുഅ്മിനിൽ ലഭിക്കുന്നത്. സ്വർഗത്തിൽ ഒരു മുഅ്മിൻ പ്രവേശിച്ചു കഴിഞ്ഞാലും അവൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കുന്നത്, ഏറ്റവും വലിയ അവന്റെ ആസ്വാദ്യം എന്ന് പറയുന്നത് അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ്. അതിനേക്കാളും വലിയൊരു സുഖമില്ല. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വജ്ഹ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കാണാൻ ഉദ്ദേശിക്കലും ആ കാണാൻ വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യലും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിനെ കാണാൻ വേണ്ട പ്രവർത്തനങ്ങളുണ്ട്. ദുനിയാവിൽ തൗഹീദുള്ളവരായിരിക്കണം. നരകത്തിലേക്ക് പോകുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷപ്പെട്ടവനായിരിക്കണം, അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നവനായിരിക്കണം, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവനായിരിക്കണം. അതുകൊണ്ട് യബ്തഗി ബിദാലിക വജ്ഹല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുഖം കാണാനും അതിന് അനിവാര്യമാക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും മുഴുവൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അള്ളാഹുവിന്റെ മുഖം നമുക്ക് കാണണമെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി വേണം. അള്ളാഹുവിന്റെ തൃപ്തി ഇല്ലാത്ത ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മുഖം കാണിച്ചു കൊടുക്കുകയില്ല. കാരണം സ്വർഗത്തിലെ തന്നെ ഏറ്റവും വലിയ സുഖാനുഭൂതി അതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തി ഉണ്ടാകുന്ന മുഴുവൻ പ്രവർത്തനങ്ങളിലും അവൻ മുഴുകിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്, അത് ഉദ്ദേശിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അതല്ലാതെ കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് അള്ളാഹുവിന്റെ തൃപ്തിയുള്ള ഒരു പ്രവർത്തനം അവൻ ചെയ്യുന്നില്ല എങ്കിൽ ഈ പറയുന്നത് പോലെയുള്ള നരകം അവന് ഹറാമാകുകയില്ല. നരകം അവന് ഹറാമാകണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. പറഞ്ഞാൽ മാത്രം പോരാ, യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്, അള്ളാഹുവിന്റെ മുഖം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടണം. അതുപോലെ അള്ളാഹുവിന്റെ തൃപ്തി, അതുകൊണ്ട് അത് ആ തൃപ്തി നമുക്ക് ലഭിക്കേണ്ടതുണ്ട് എന്ന ചിന്ത നമുക്കുണ്ടാകണം. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ ഇത് കാണാൻ സാധിക്കും. ഈ രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്തുകൾ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, മാ മിൻ അഹദിൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് റസൂലുള്ളാഹ് സിദ്ഖൻ മിൻ ഖൽബിഹി, ഹൃദയത്തിൽ സത്യസന്ധതയോട് കൂടി ഒരുവൻ അങ്ങനെ പറഞ്ഞാൽ, ഇല്ലാ ഹറമല്ലാഹു ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാ, നരകത്തെ അവന് അള്ളാഹു ഹറാമാക്കാതിരിക്കുകയില്ല. അതുപോലെ സിദ്ഖോടുകൂടി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ തന്നെ വളരെ വ്യക്തമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരോ എല്ലാവരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരോ അല്ല. മറിച്ച് ഇവിടെ പ്രത്യേകം ഷർത്ത് പറഞ്ഞു ഈ ഹദീസിൽ, മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിന്റെ ഹദീസിൽ, സിദ്ഖൻ മിൻ ഖൽബിഹി, ഹൃദയത്തിൽ സത്യസന്ധത ഉണ്ടാകണം. സത്യസന്ധത ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പറഞ്ഞതിനോട് കൂറുണ്ടാകണം, പറഞ്ഞതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഷർത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് ചോദിക്കാം, അത് മനസ്സിലാക്കാം, ഒരു മനുഷ്യന് അവൻ കേവലം നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് അവന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമോ? അവൻ നാവ് കൊണ്ട് മാത്രം പറയുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അവന്റെ കൽബിൽ ഒന്നുമില്ല എങ്കിൽ അവനത് ഉപകരിക്കുകയില്ല. എന്നാൽ അവന്റെ ദുനിയാവിലുള്ള, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദുനിയാവിലുള്ള മറ്റ് ഇടപാടുകൾ, അഹ്കാം ദുനിയയിൽ നമ്മൾ അവൻ മുസ്ലിമായി പരിഗണിക്കും, കാരണം നമുക്ക് അവന്റെ ഹൃദയത്തിൽ അറിയുകയില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ അവനത് ഉപകരിക്കുകയില്ല. ദുനിയാവിൽ ഒരാളിപ്പോ ഒരു ഇസ്ലാമിലേക്ക് വന്നു മുസ്ലിമായി എന്ന് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമുക്കൊന്നും അറിയാൻ സാധിക്കുകയില്ല അവൻ എന്തുദ്ദേശത്തിലാണ് വന്നത്, അവന് വേറെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ, അവന് ഹൃദയത്തിൽ വേറെന്തെങ്കിലും ആണോ, നേരത്തെ ഉണ്ടായിരുന്ന ആരാധ്യന്മാരെ അവൻ പറിച്ചു മാറ്റിയോ, ഒന്നും നമുക്ക് അറിയുകയില്ല. അവൻ മുസ്ലിമായി, അവനെ നമുക്ക് എന്ത് ചെയ്യാം, അവൻ സാധാരണ രൂപത്തിൽ മുസ്ലിമീങ്ങൾ കൊടുക്കുന്ന എല്ലാ ഹക്കുകളും അവന് കൊടുത്ത് അവന് പരിഗണിക്കാം. പക്ഷെ ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഹൃദയത്തിൽ എന്താണോ ഉണ്ടായിരുന്നത് അതാണ് അള്ളാഹു പരിഗണിക്കുകയുള്ളൂ. ഇനി ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ പറയുന്നു, പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനിവാര്യമാക്കുന്ന പ്രവർത്തനങ്ങൾ അവൻ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കുമോ എന്നുള്ളതാണ്. ഹൃദയത്തിലുണ്ട്, ആദ്യം ഇപ്പം ആദ്യം പറഞ്ഞ ചോദ്യം ഹൃദയത്തിലില്ലാതെ പറയുന്നവനെ കുറിച്ച്, രണ്ടാമത് ഹൃദയത്തിലുണ്ട് നാവ് കൊണ്ട് അവൻ പറയുന്നു, പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനിവാര്യമാക്കുന്ന പ്രവർത്തനങ്ങൾ അവൻ ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് നിസ്കാരം, ഒരാൾ നിസ്കരിക്കുന്നില്ല, ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചിട്ടാണുള്ളത്, പക്ഷെ തൗഹീദുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട് എന്നതുകൊണ്ട് അവൻ ഉപകരിക്കുമോ? അവൻ ഉപകരിക്കുകയില്ല. കാരണം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കണമെങ്കിൽ അത് അനിവാര്യമാക്കുന്ന കാര്യം ഉണ്ടാകണം. കാരണം ഒരാൾ തൗഹീദ് ഉണ്ട് എന്നിട്ട് നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ സിദ്ഖില്ല എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ ആരുമില്ല എന്നൊരുവൻ ആത്മാർത്ഥമായി പറഞ്ഞാൽ പിന്നീട് ആ അള്ളാഹു പറയുന്ന ഇബാദത്തുകൾ വിട്ടുനിൽക്കുമോ? അള്ളാഹു കൽപ്പിച്ച ഇത്രയും പ്രാധാന്യമുള്ള ഒരു പ്രവൃത്തി അവൻ വിട്ടുനിൽക്കുമോ? ഒരിക്കലുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം അവൻ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് സിദ്ഖില്ല, അതുകൊണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അവന് ഉപയോഗമുണ്ടാകുകയില്ല, അവന് യാതൊരു ഉപകാരവും അതുകൊണ്ടാവുകയാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അനിവാര്യമാക്കുന്ന പ്രവർത്തനങ്ങളും പ്രവർത്തിക്കണം. അതിൽ എല്ലാ പണ്ഡിതന്മാർക്കും സഹാബത്തിനൊക്കെ ഇജ്മാ ഉള്ള കാര്യമാണ് നിസ്കാരത്തിന്റെ കാര്യം. മറ്റു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഒരാൾ നോമ്പ് ഒഴിവാക്കിയാൽ ഇസ്ലാം നിന്ന് പുറത്തു പോകുമോ, അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അതിൽ യാതൊരു സംശയവുമില്ല. അത് ചിലപ്പോ മടി കൊണ്ട് ഒഴിവാക്കിയതായിരിക്കാം, ചിലപ്പോ നിസ്കാരമേ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതായിരിക്കാം. നിസ്കാരമേ വേണ്ട എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയതാണ് എങ്കിൽ അങ്ങനെ ഒരു വുജൂബേ ഇല്ല, അങ്ങനെ ഞാൻ ചെയ്യുകയില്ല എന്നാണെങ്കിൽ അവൻ കാഫിറാണെന്നുള്ള കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. എന്നാൽ മടി കൊണ്ട് ഒരാൾ ഒഴിവാക്കിയാൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഏറ്റവും ശരിയായത് അല്ലാഹു ആലം അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നുള്ളതാണ്. അതോ നാം പറഞ്ഞു വന്നത് ഒരാൾക്ക് അമലുകൾ ചെയ്യാൻ സാധിച്ചിട്ടും അയാൾ അമലുകൾ ചെയ്യാതെ നിന്നാൽ അവനത് ഉപകരിക്കുകയില്ല എന്നാണ്. എന്നാൽ ഇതിന് വിരുദ്ധമായി ഉണ്ടായേക്കാം, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് കലിമത്ത് ചൊല്ലി, പക്ഷെ അയാൾക്ക് നിസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരാളെയും കിട്ടിയിട്ടില്ല, നിസ്കാരം അവന് പഠിക്കാൻ സാധിച്ചിട്ടില്ല. അതല്ലെങ്കിൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അടുത്തൊരു നിസ്കാരം വരെ അവൻ ജീവിച്ചിട്ടില്ല. അഥവാ ഒരാൾ ദുഹാ സമയത്ത് മുസ്ലിമായി ദുഹറിന് മുമ്പേ തന്നെ മരണപ്പെട്ടു, അവനൊരു അമലും ചെയ്യാൻ സാധിച്ചിട്ടില്ല, നിസ്കാരം ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതല്ലെങ്കിൽ ആ രൂപത്തിൽ അവൻ തിന്മകൾ ചെയ്തു നിസ്കരിച്ചിട്ടില്ല, പക്ഷെ മരിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് അവൻ തൗബ ചെയ്തു, ഒരു നിസ്കാരം നിസ്കരിച്ചിട്ടില്ല, നിസ്കരിക്കണമെന്ന് അറിയാം അവൻ, പക്ഷെ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അങ്ങേയറ്റം ഖേദമുണ്ടായി, ഇനി എനിക്ക് ആയുസ്സുണ്ടെങ്കിൽ അതെ ഞാൻ നിസ്കരിക്കും എന്നുള്ള ഉറച്ച തൗബ മരിക്കുന്നതിന് തൊട്ടു മുമ്പായി അവൻ ഉണ്ടാകുകയും ചെയ്താൽ ഇത്തരക്കാരായ ആളുകൾക്ക് അവർ മുസ്ലിമാണ് എന്നുള്ള രൂപത്തിൽ നമ്മൾ പരിഗണിക്കുകയും അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ അത് ഉപകരിക്കാൻ സാധ്യതയുമുണ്ട്. ഒന്ന്, അവന് പഠിക്കാൻ ആരെയും കിട്ടിയിട്ടില്ല. രണ്ട്, അവനെ ആ അമല് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടില്ല, അതിനുമുമ്പ് അവൻ മരണപ്പെട്ടു. മൂന്ന്, അവൻ അവസരമുണ്ട് പക്ഷെ അവൻ ചെയ്തില്ല, പക്ഷെ മരിക്കുന്നതിന് മുമ്പ് അവൻ അതിൽ ഖേദമുണ്ടാകുകയും ഇനി ഞാൻ ജീവിക്കുകയാണ് എങ്കിൽ ഞാൻ മുഴുവൻ തൗബ ചെയ്ത് നിസ്കരിക്കും എന്നുള്ള ഒരു ബോധ്യവും ഒരാൾക്കുണ്ട് എങ്കിൽ ഈ പറഞ്ഞ ആളുകൾക്ക് അത് അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതുകൊണ്ട് അവൻ അമലുകൾ ചെയ്തിട്ടില്ല എങ്കിലും അവൻ ഉപകരിക്കും എന്നുള്ളതാണ്. എന്നാൽ അതല്ലാത്ത ആളുകൾക്ക് അത് ഉപകരിക്കുകയില്ല എന്ന കാര്യം മനസ്സിലാക്കണം. ഇതാണ് ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഫഇന്നല്ലാഹ ഹറമ അലൽ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് കേവലം നാവ് കൊണ്ട് പറയുന്നത് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് മുൻഗാമികളായ ആളുകൾ പറഞ്ഞത്, അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവരിൽ ചില ആളുകളോട് ചോദിക്കപ്പെട്ടു, ഇന്നനാസൻ യഖൂലൂന മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന, ജനങ്ങൾ പറയുന്നുണ്ടല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞപ്പോൾ ഹസൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഅദ്ദ ഹഖഹ ഫവഫർഹ ദഖല ജന്ന. ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് എന്നിട്ട് അതിന്റെ ഹഖ് അന്ന് നിർവഹിച്ചു, അതിന്റെ ഫർളുകൾ അന്ന് നിർവഹിച്ചു എങ്കിലാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫർളായിട്ടുള്ള കാര്യമാണ് അത്, ശുർക്കിൽ നിന്ന് വിട്ടുനിൽക്കുക, തൗഹീദിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത്. അപ്പൊ അതിനെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതുപോലെ വഹബ് ഇബ്നു മുനബ്ബഹ് റഹിമഹുല്ലാ അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കപ്പെടുകയുണ്ടായി, അലൈസ ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് സ്വർഗത്തിന്റെ താക്കോലല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ബല സംശയമില്ലാതെ, വലാക്കിൻ ലൈസ മിഫ്താഹുൻ ഇല്ലാ ലഹു അസ്നാൻ, പക്ഷെ നിങ്ങൾ ഏതൊരു താക്കോലെടുത്താലും അതിന് അതിന്റെ പല്ലുകളുണ്ട്, താക്കോല് എല്ലാം ഒരുപോലെ തന്നെ, ആ താക്കോല് കൊണ്ട് ഇന്ന കാര്യം തുറക്കണമെങ്കിൽ അതിന് അതിന്റേതായ പല്ലുകൾ ഉണ്ടായിരിക്കും. ഫഇൻ ജിഅത ബിമിഫ്താഹിൻ ലഹു അസ്നാൻ ഫുതിഹലക്, കൃത്യമായ പല്ലുകളുള്ള ഒരു താക്കോൽ എടുത്തിട്ടാണ് നീ വരുന്നതെങ്കിൽ ഫുതിഹലക്, നിനക്ക് സ്വർഗം തുറക്കപ്പെടും, സ്വർഗത്തിൽ പ്രവേശിക്കും. വൈല്ലാലം ഇഫ്താഹലക്, അല്ലെങ്കിൽ നിനക്ക് തുറക്കപ്പെടുകയില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ ഒരു താക്കോല് പോലെയാണ്, പക്ഷെ ആ താക്കോലിൽ ഓരോ പല്ലുകളും ശരിയാകേണ്ടതുണ്ട്. അതിനാണ് പണ്ഡിതന്മാർ ഷുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷർത്തുകൾ എന്ന് പറഞ്ഞ് പഠിപ്പിക്കപ്പെട്ടത്. ആ കാര്യങ്ങൾ ഒരാൾക്കില്ലാതെ കേവലം നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ആ പറഞ്ഞതിന്റെ യാതൊരു ഇൽമുമില്ല, ഒരു യഖീനുമില്ല, ഒരു സിദ്ഖുമില്ല, അങ്ങനെയെങ്കിൽ അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന് ഉപകരിക്കുകയില്ല എന്നതാണ് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി നൽകുന്നത്. അടുത്തൊരു ഹദീസ്, അൻ നബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഖാല മൂസ അലൈഹി സലാം, മൂസ അലൈഹി സലാം പറഞ്ഞു, യാ റബ്ബി അല്ലിംനി ഷൈഅൻ അദ്കുറുക വ അദ്ഊക ബിഹി, എന്റെ റബ്ബേ എനിക്ക് നിന്നെ ദുആ ചെയ്യാനും നിന്നെ ദിക്ര ചെയ്യാനുമായിട്ടുള്ള എന്തെങ്കിലും നീ എന്നെ പഠിപ്പിച്ചു തരണം എന്ന് മൂസ അലൈഹി സലാം റബ്ബിനോട് പറഞ്ഞു. ഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ യാ മൂസ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഓ മൂസ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. അപ്പോൾ മൂസ അലൈഹി സലാം പറഞ്ഞു, കുല്ലു ഇബാദിക യഖൂലൂന ഹാദാ, നിന്റെ എല്ലാ അടിമകളും അത് പറയുന്നുണ്ട് റബ്ബേ. ഖാല യാ മൂസ, ഓ മൂസ, ലൗ അന്ന സമാവാതി സബ വആമിറുഹുന്ന ഗൈരി والارضين السبع في كفه ولا اله الا الله في كفه مالت بهن لا اله الا الله. الله പറയുകയാണ്, ആകാശ ഭൂമികൾ അത് മുഴുവനും ഒരു തട്ടിലും അതിൽ വസിക്കുന്ന മുഴുവൻ ആളുകൾ ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാ മറ്റൊരു തട്ടിലും വെക്കുകയാണ് എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഭാഗമായിരിക്കും ഖനം തൂങ്ങുക എന്നാണ്. ഇത് ഇമാം ഇബ്നു ഹിബ്ബാൻ അതുപോലെ തന്നെ ഇമാം അൽ ഹാഖിം ഹാകിം റഹിമഹുമുള്ള പോലെയുള്ള മുഹദ്ദിസുകൾ അവരുടെ കിതാബിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ ഹദീസിന് ഒരുപാട് മുൻഗാമികൾ സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇമാം ഹാക്കിം അത് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹിബ്ബാൻ ഇത് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഇമാം അദ്-ദഹബി റഹിമഹുല്ലാ ഇത് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരി ഇത് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശേഷക്കാരായ ഒരുപാട് പണ്ഡിതന്മാർ ഈ ഹദീസിലുള്ള ദുർബലതകൾ മനസ്സിലാക്കുകയും ഇത് ദുർബലമായ ഒരു ഹദീസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ പോലെയുള്ള ആളുകൾ ഇത് ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഹദീസിൽ വന്നിട്ടുള്ള ആശയം സഹീഹാണ്. കാരണം മറ്റ് പല ഹദീസിലും ഈ ആശയത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫളാണ് ഈ ഹദീസിലെ വിഷയം, അത് സഹീഹായിട്ടുള്ള കാര്യമാണ്. ഇമാം അഹമ്മദ് റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ ഇത് കാണാൻ സാധിക്കും. നൂഹ് അലൈഹിസലാം അദ്ദേഹത്തിന്റെ വഫാത്താകുന്ന സമയത്ത് മക്കളെ വിളിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഉപദേശമായി ഈ രൂപത്തിലുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൽപ്പിക്കുകയും പിന്നീട് അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ആകാശഭൂമികളിലുള്ള മുഴുവൻ കാര്യങ്ങളും അതൊരു തട്ടിൽ വെക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊരു തട്ടിൽ വെക്കുകയും ചെയ്താൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കും കനം തൂങ്ങുക. അതുപോലെ തന്നെ ഹദീസ് ബിത്താഖ എന്നറിയപ്പെടുന്ന ഹദീസ് വളരെ പ്രസിദ്ധമായതാണ്. ഒരു വ്യക്തി അവൻ ധാരാളക്കണക്കിന് തിന്മകൾ ചെയ്തിട്ടായിരിക്കും അത് നാളെ ഖിയാമത്ത് നാളിൽ വരിക. അങ്ങനെ ഒരുപാട് തിന്മകൾ, ആ തിന്മകളുടെ ഏടുകൾ നോക്കുമ്പോൾ അവൻ കണ്ടെത്താ ദൂരത്തുള്ള ഏടുകളുണ്ട്. അങ്ങനെ അവൻ ആകെ നിരാശനായിരിക്കുന്ന സമയത്ത് അവന്റെ നന്മയിൽപ്പെട്ട ഏറ്റവും വലിയ നന്മയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യം അതൊരു ബിത്താഖയിൽ ഒരു കാർഡിലാക്കി വെക്കുകയും അത് ഈ തിന്മകൾക്ക് എതിരായി തൂക്കുകയും ചെയ്യുന്ന സമയത്ത് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖനം തൂങ്ങുകയും അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഇതിന്റെ വിഷയത്തിലുള്ള ഇതിന്റെ മത്തൻ അത് സഹീഹായ കാര്യം തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ ഫളൽ എന്ന് പറയുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ആകാശഭൂമികൾ അത് വളരെ ഘനമുള്ളതാണ്, അതിൽ വസിക്കുന്ന ആളുകളെല്ലാം ഘനമുള്ളതാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കരിമത്ത് തൗഹീദിന്റെ ആശയം അതിനേക്കാളെല്ലാം ഘനം തൂങ്ങുന്നതാണ്. അതുകൊണ്ട് അതാണ് മുന്തിച്ചു നിൽക്കുക. അതാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഹദീസ് പറഞ്ഞതുപോലെ തന്നെ ഇതില് ചെറിയ ദഅഫുണ്ട്, ദുർബലതയുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അവർ വിശദീകരിച്ചിട്ടുണ്ട് കാരണം ഇതിന്റെ ആശയം ശരിയായി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ. ഇവിടെ പറയുന്നത് ഖാല മൂസ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം പറഞ്ഞതായിട്ടാണ്, യാ റബ്ബ് എന്റെ റബ്ബെ അല്ലിന്നി ഷൈഅൻ അസ്കുറുക വഅദ്ഉക ബി, എനിക്ക് നിന്നെ ദുആ ചെയ്യാനും നിന്നോട് ദുആ ചെയ്യാനും അതുപോലെ നിന്നെ ദിക്ര ചെയ്യാനുമായി എന്തെങ്കിലും പഠിപ്പിച്ചു തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആല മൂസ അലൈഹിസ്സലാമിനോട് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം, ദിക്ർ ചെയ്യാനും ദുആ ചെയ്യാനും പഠിപ്പിച്ചിട്ട് പറഞ്ഞു കൊടുത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടാവുക ദിക്റുകൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതൊക്കെ ഇത് ദിക്റുകൾ മാത്രമാണ്, അതിൽ ദുആ ഇല്ല എന്നാണ്. എന്നാൽ അത് ശരിയല്ല. ദുആ രണ്ട് രൂപത്തിലുണ്ട്, ദുആ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ദുആ ഉൽ മസ്അല, മറ്റൊന്ന് ദുആ ഉൽ ഇബാദ. നമ്മൾ പൊതുവെ ദുആ എന്ന് പറയപ്പെടുന്നത് ദുആ ഉൽ മസ്അലയെ മാത്രമാണ്. അഥവാ അല്ലാഹു എനിക്ക് റിസ്ക് തരണം, എനിക്ക് സ്വർഗം നൽകണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, ഇതാണ് ദുആ ഉൽ മസ്അല, അല്ലാഹുവിനോട് ചോദിക്കുന്നത്. അതല്ലാത്തതും ദുആയാണ്. നമ്മുടെ നിസ്കാരം ദുആയാണ്, നമ്മുടെ ദിക്റുകൾ ദുആയാണ്, നമ്മുടെ നോമ്പ് ദുആയാണ്. എന്താണ് ഇതിനൊക്കെ ദുആ എന്ന് പറയുന്നത്? കാരണം നമ്മൾ ഈ നിസ്കരിക്കുന്നതിനോടുകൂടി നമ്മൾ ഒരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലാഹുവേ ഇത് സ്വീകരിക്കണമേ എന്നൊരു ദുആ. തേട്ടമില്ലാത്തതാ, ഒരു ഇബാദത്തുമില്ല. നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന സമയത്ത് അതിലൊരു തേട്ടമുണ്ട്, റബ്ബെ ഇത് സ്വീകരിച്ച് എനിക്കിത് പ്രതിഫലം നൽകണം. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏറ്റവും അഫ്ളായിട്ടുള്ള കരിമ നമ്മൾ ചൊല്ലുമ്പോൾ നമുക്കൊരു തേട്ടമുണ്ട്, ഇത് അല്ലാഹു സ്വീകരിക്കണം, അങ്ങനെ എനിക്കതിന് പ്രതിഫലം ലഭിക്കണം എന്നുള്ളത്. അതുകൊണ്ട് എല്ലാ ഇബാദത്തുകൾക്കും അതിൽ ദുആയുണ്ട്. ദുആ ഇല്ലാത്ത ഒരു ഇബാദത്തുമില്ല. എല്ലാ ഇബാദത്തുകൾക്കും ദുആയുണ്ട്. അതുകൊണ്ട് അതിനെ ദുആ ഉൽ ഇബാദ എന്നാണ് പറയുന്നത്. നമ്മൾ പൊതുവെ ദുആ എന്ന് ഉദ്ദേശിക്കപ്പെടുന്നത് ദുആ ഉൽ മസ്അലയാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അദ്കുറുക വഅദ്ഉക ബിഹി, ഞാൻ നിന്നെ ദിക്ർ ചെയ്യുകയും നിന്നോട് ദുആ ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് അതിന് മറുപടിയായി പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കണം, മൂസ അലൈഹിസ്സലാം ശേഷം പറയുന്നത് എല്ലാ അടിമകളും കുല്ലു ഇബാദിക യഖൂലൂന ഹാദാ, എല്ലാ അടിമകളും റബ്ബേ ഇത് പറയുന്നുണ്ട് എന്നാണ്. ഇതുകൊണ്ട് മൂസ അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് വില കുറച്ച് കാണുകയോ അതിന് വിലയില്ല എന്ന് പറയുകയോ അല്ല, എല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് വില കുറച്ച് കാണുകയല്ല. മറിച്ച് മറ്റൊരു രിവായത്തിൽ കാണാം, മൂസ അലൈഹിസ്സലാം അവിടുന്ന് എനിക്ക് ഒന്നുകൂടി ഇതിനേക്കാളും കൂടുതൽ അമലുകൾ ചെയ്തിട്ട് നിന്നിലേക്ക് ഒന്നുകൂടി അടുക്കാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ ഇബാദത്തിന് വേണ്ടി ചോദിക്കുകയാണ്. എല്ലാവരും ഇത് പറയുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് അതിനേക്കാളും കൂടുതൽ ചെയ്തുകൊണ്ട് നിന്നിലേക്ക് കൂടുതൽ അടുക്കണം, കൂടുതൽ സ്ഥാനം ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് മൂസ അലൈഹിസ്സലാം ആ കാര്യം പറയുന്നത്. കുല്ലു ഇബാദിക യഖൂലുന ഹാദ, എല്ലാ അടിമകളും ഇത് പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു പറയുന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന് ഫളൽ പറഞ്ഞു കൊടുക്കുകയാണ്. ആകാശഭൂമികൾ, ലൗ അന്ന സമാവാതി സബ, ഏഴ് ആകാശങ്ങളും, വആമിറഹുന്ന, അതിൽ വസിക്കുന്ന മുഴുവൻ കാര്യങ്ങളും. എന്താണ് അതിൽ വസിക്കുന്നത്? ആകാശങ്ങളിൽ, ആകാശങ്ങളിൽ അള്ളാഹുവിന്റെ മലായിക്കത്തുകളുണ്ട്. ഓരോ ആകാശത്തിലും അള്ളാഹുവിന്റെ ധാരാളക്കണക്കിന് മലായിക്കത്തുകളുണ്ട്, ജിന്നുകളുണ്ട്, ധാരാളം മനുഷ്യന്മാർ ആകാശത്തിലുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പ്രത്യേകം പറഞ്ഞു, ഗൈരി, ഞാനൊഴികെയുള്ള എന്ന് പറഞ്ഞു. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലാണ്. എന്നാൽ അത് മനസ്സിലാക്കേണ്ടത്, അള്ളാഹു മറ്റു അവന്റെ സൃഷ്ടികളെപ്പോലെ ആകാശം ആവശ്യമുള്ളവനല്ല. അള്ളാഹുവിന്റെ മലായിക്കത്തുകൾക്ക് ആകാശത്തിൽ വസിക്കണമെങ്കിൽ ആകാശം ആവശ്യമാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആകാശം ആവശ്യമില്ല, മറിച്ച് ആകാശത്തിനാണ് അള്ളാഹുവിന് ആവശ്യമുള്ളത്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ആകാശം നിലകൊള്ളുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ആകാശം അവിടെ നിലകൊള്ളുകയില്ല. അതുകൊണ്ട് മലായിക്കത്തുകൾക്കും മറ്റു സൃഷ്ടികൾക്കും ആകാശം ആവശ്യമാണ്, അള്ളാഹുവിന് ആകാശം ആവശ്യമില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലാണെന്ന് പറയുമ്പോൾ അള്ളാഹു മുകളിലാണെന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അള്ളാഹുവിന് ആകാശത്തിന്റെ എന്തെങ്കിലും തണലോ അല്ലെങ്കിൽ ആകാശം അള്ളാഹുവിനെ താങ്ങി നിർത്തും, നൗദുബില്ല, ഒന്നുമല്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏഴ് ആകാശത്തിന് മുകളിൽ അവൻ അർശിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇതിനെ ഒന്നിനെയും ആവശ്യമില്ല. അള്ളാഹു ഇതിൽ നിന്നെല്ലാം അള്ളാഹു ഗനിയാണ്, അള്ളാഹു ഒന്നിനെയും ആവശ്യമില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വആമിറുഹുന്ന ഗൈരി, ഞാൻ അതിൽ ഉൾപ്പെടുകയില്ല എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. വൽഅർദീന സബ ഫീ കിഫ, അതുപോലെ തന്നെ ഏഴ് ഭൂമികൾ എന്ന് കാണാൻ സാധിക്കും. ഭൂമികൾ ഏഴുണ്ട് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ അതിന് തെളിവായിട്ട് ഇതാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഹദീസിൽ. അതുപോലെ മറ്റു ചില ഹദീസുകളിലും ഭൂമി ഏഴുണ്ട് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ അത് എങ്ങനെയാണ് എന്നതൊന്നും നമുക്ക് അറിയുകയില്ല. ഇതുപോലെ ഭൂമിയാണോ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയുകയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുമില്ല. ഏഴ് ഭൂമികൾ ഉണ്ട് എങ്കിൽ അതെങ്ങനെയായിരിക്കും, എപ്രകാരമായിരിക്കും, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് കൂടുതൽ അറിയുക എന്ന് കാണാം. والارضين السبع ايه ഭൂമികൾ في كفه അതൊരു തട്ടിൽ വെച്ചു. ولا اله الا الله في كفه لا اله الا الله മറ്റൊരു തട്ടിലും വെച്ചാൽ مالت بهن لا اله الا الله لا اله الا الله അതുകൊണ്ട് താണു പോകും, അതിന്റെ ഖനം കൊണ്ട്, അതിന്റെ ഖൂവത്ത് കൊണ്ട് لا اله الا الله താണു പോകും. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഖിയാമത്ത് നാളിൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം മീസാനിൽ തൂക്കപ്പെടുമെന്ന്. لا اله الا الله നമ്മുടെ അമൽ സ്വാലിഹാത്ത്, ഇതെല്ലാം നന്മയുടെ തട്ടിൽ അത് വെക്കുകയും അത് തൂക്കപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ തിന്മയുടെ തട്ടിൽ വെക്കും. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശ്രേഷ്ഠത മൂസ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ തന്നെ പറഞ്ഞാൽ മതി, അതിനേക്കാളും അഫ്ളലായിട്ടുള്ള ഒരു കരിമ എന്ന് പറയാനില്ല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശ്രേഷ്ഠത ഇത്രയും ഉണ്ട് എന്ന് അറിയിക്കാനാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന് പറഞ്ഞ ആളുകൾക്കിടയിലും പിന്നീടും അവർക്ക് വ്യത്യാസമുണ്ട്. എല്ലാവരും ഒരേ ദർജയിലല്ല. അപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂവത്തിനനുസരിച്ചിട്ടാണ് ഈ വ്യത്യാസം ഉണ്ടാകുന്നത്. എല്ലാവർക്കും ഒരേ ഘനത്തിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ അല്ല എല്ലാവർക്കും ഉള്ളത്. ഓരോരുത്തരുടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ അവരുടെ സിദ്ഖിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ മറ്റ് ഇഖ്ലാസിന്റെ അടിസ്ഥാനത്തിൽ അത് മാറും. എല്ലാവരും പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ ഒരുപോലെയാവുകയില്ല. അതുകൊണ്ടാണ് ആളുകൾ വ്യത്യസ്ത ദർജയിൽ നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ ശ്രേഷ്ഠത, അതാണ് ഈ ഹദീസിൽ മനസ്സിലാക്കി നൽകുന്നത്. അടുത്തത് അവസാനത്തെ ഹദീസ് വലിത്തിർമിദി വഹസ്സനഹു അൻ അനസ്, ഇമാം തിർമിദി ഹസനാണെന്ന് പറഞ്ഞ അനസ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടു. ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു. يبن آدم لو أتيتني بقراب الأرض خطايا ثم لقيتني لا تشرك بي شيئا لأتيتك بقرابها مغفرا. قدسي آية الحديثة إذن قدسي آية الحديثة نظرنا قدسي آية الحديثة نظرنا قال الله إنه برنو عن صلى الله عليه وسلم كاريج نلقنا ذا الله برنو إنه برنو عن أريج نلقنا ذا إذن نبي صلى الله عليه وسلم واقع إليكم بكشي الله سبحانه وتعالى അത് പറഞ്ഞു കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് അറിയിച്ചു നൽകുന്നതാണ്. ഇതും ഖുർആനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഖുർആൻ ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഖുർആൻ നമ്മൾ പറഞ്ഞു അത് അതിന്റെ ഓരോ ലഫ്ലുകൾക്കും അതിന് 10 കൂലിയുണ്ട്. അലിഫ്ലാം മീം എന്ന് നോക്കിയാൽ 30 കൂലിയുണ്ട്. എന്നാൽ ഖുദ്സിയ അൽ ഹദീസ് അത് കേവലം പാരായണം ചെയ്യുന്നതുകൊണ്ട് ഒരു കൂലി അങ്ങനെ ഇല്ല, അങ്ങനെ പറയപ്പെട്ടിട്ടില്ല. അതുപോലെ ഖുർആൻ നമുക്ക് പാരായണം ചെയ്യണമെങ്കിൽ ജനാബത്ത് കാരണം ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല, എന്നാൽ ഖുദ്സിയ ഹദീസ് ജനാബത്ത് കാരണം അത് പാരായണം ചെയ്യാം. അതുപോലെ ഖുർആൻ സ്പർശിക്കണമെങ്കിൽ വുളു ആവശ്യമുണ്ട്, എന്നാൽ ഖുദ്സിയായ ഹദീസുള്ളൊരു പേപ്പർ അത് സ്പർശിക്കണമെങ്കിൽ നമുക്ക് വുളു ആവശ്യമില്ല. അങ്ങനെ ധാരാളം അതുമായി തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ ഖാല അല്ലാഹു തആല എന്ന് പറയുന്നതാണ്. ഒരു ഹദീസിന്റെ സനദ് ഇങ്ങനെ പോയി 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 അവസാനം ഖാല അല്ലാഹ് എന്നാണെങ്കിൽ അതിനെ ഖുദ്സിയായ ഹദീസ് എന്നാണ് പറയുക. ഇങ്ങനെ പോയി പോയി അവസാനം ഖാല റസൂലുള്ളാഹ് എന്നാണെങ്കിൽ മർഫുആയ ഹദീസ് എന്നാണ് അതിന് പറയുക. ഇങ്ങനെ പോയി ഒരു സഹാബിയാണ് അവസാനത്തിൽ എത്തുന്നതെങ്കിൽ മൗക്കൂഫായ ഹദീസ് എന്നാണ് പറയുക. ഒരു ഹദീസ് മൗക്കൂഫ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു സഹാബി പറഞ്ഞതായിരിക്കും. ഉമർ അള്ളഹാനു പറഞ്ഞു, ഇബ്നു ഉമർ അള്ളഹാനു പറഞ്ഞു, അബ്ദുള്ള ഇബ്നു അബ്ബാസ് അള്ളഹാനു പറഞ്ഞു, ഇങ്ങനെ ആയിരിക്കും. ഏനത് താബിഈങ്ങളിലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിനെ മക്തൂ ആയ ഹദീസ് എന്നാണ് പറയുക. താബിഈങ്ങളിലാണ് അവസാനിക്കുന്നത്, സഹാബി പറഞ്ഞതായിട്ടില്ല. ഒരു താബിഈയാണ് അവസാനം പറയുന്നത്, ശേഷം കേട്ട ആള്, ശേഷം കേട്ട ആൾ, അങ്ങനെ ഹദീസിന്റെ അടുക്കൽ എത്തിയ ഹദീസിനെ അവർ മക്തൂ ആയ ഹദീസ് എന്നാണ് പറയുക. അപ്പോൾ ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യബ്ന ആദം, ഓ ആദം സന്തതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്? ലൗ അതൈതനി, നീ എന്നിലേക്ക് വന്നു, ബി ഖുറാബിൽ അർദി ഖതായ, ഭൂമിയോളം അതോ ഭൂമിയുടെ വലിപ്പത്തോളം, അല്ലെങ്കിൽ അതിന്റെ ഘനത്തോളം, അല്ലെങ്കിൽ അതിന്റെ വണ്ണത്തോളം, അല്ലെങ്കിൽ അതിൽ ഉൾക്കൊള്ളുന്ന എന്തൊക്കെയാണോ അത്രത്തോളം നീ തിന്മകളുമായി എന്റെ അടുക്കലേക്ക് വന്നു. തുമ്മലഖൈതനി ലാ തുശ്രിക് ബി ശൈഅ, പിന്നീട് നീ എന്നെ കണ്ടുമുട്ടുന്നത് അഥവാ ഇങ്ങനെ തിന്മകളുമായി വരുന്ന സമയത്ത് നീ എന്നെ കണ്ടുമുട്ടുന്നു, നിന്റെ അവസ്ഥ നീ ഒന്നിനെയും പങ്കു ചേർക്കാത്ത ഒരുവനായിട്ടാണ് നീ വരുന്നതെങ്കിൽ മഗ്ഫിറത്തുമായി, ഭൂമിയോളമുള്ള മഗ്ഫിറത്തുമായി ഞാൻ നിന്നിലേക്ക് വരും. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ അവന് പുറത്തു കൊടുക്കും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം തൗഹീദിന്റെ ഫളാണ്. എത്രത്തോളം തിന്മകളുണ്ട് എങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവന്റെ തൗഹീദ് കാരണത്താൽ പുറത്തു കൊടുക്കുമെന്നാണ്. എന്നാൽ ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാൾ ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹി പോലുള്ള ആളുകൾ പറഞ്ഞത്, ഒരാൾ ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവനിൽ ഒരിക്കലും തന്നെ ഇത്രത്തോളം തിന്മകൾ സംഭവിക്കുകയില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. ഒരാൾ ഭൂമിയോളം തിന്മകളൊന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങേയറ്റം സിദ്ഖോടുകൂടി പറഞ്ഞ ഒരാളിൽ സംഭവിക്കുകയില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ആണ് അള്ളാഹു സുബ്ഹാനഹു വതആല അടിമയാണ്, അള്ളാഹുവിനോട് ഹുബ്ബാണ്. കാരണം തൗഹീദിന്റെ ഏറ്റവും വലിയ അർക്കാനുകളിൽപ്പെട്ടതാണ് ഹുബ്ബുണ്ടാകുക, അള്ളാഹുവിന് അങ്ങേയറ്റം ഇഷ്ടമുണ്ടാകുന്ന ഒരു വ്യക്തി. എങ്ങനെയാണ് അള്ളാഹുവിനെ ധിക്കരിക്കുക? അള്ളാഹു ധിക്കരിക്കുന്നത് പോയിട്ട് അള്ളാഹുവിന് ഒരു കറാഹത്തായ, ദീനിന് ഒരു കറാഹത്തായ കാര്യങ്ങൾ പോലും തൗഹീദ് ഉറച്ചൊരാൾ ചെയ്യുകയില്ല, അവൻ അതിൽ നിന്ന് മാറി നിൽക്കും, സംശയമുള്ള കാര്യങ്ങൾ മാറി നിൽക്കും. അപ്പോൾ അങ്ങേയറ്റമുള്ള കാര്യമാണ് ഹുബ്ബ്. അതുപോലെ അങ്ങേയറ്റത്തെ വിനയം, ദുല്ല്, അങ്ങേയറ്റം താഴ്മ, ഇതെല്ലാം സമ്മേളിക്കും തൗഹീദ്, അത് ഉന്നതിയിലെത്തിയൊരു വ്യക്തി. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഇങ്ങനെ തിന്മകൾ സംഭവിക്കുകയില്ല. അതാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതല്ലാതെ നല്ലൊരു തൗഹീദ് ഉണ്ടാവുകയും അതോടൊപ്പം ഭൂമിയോളം തിന്മകളുമായി ഒരാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നത് സംഭവിക്കുകയില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തൗഹീദ് അങ്ങനെ ഉണ്ടായാൽ അവനുള്ളാകുന്ന തിന്മകൾ അള്ളാഹു പുറത്തു കൊടുക്കും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ തൗഹീദിനോടൊപ്പം എനിക്ക് ഒരുപാട് തിന്മകൾ ചെയ്യാം എന്നൊരാൾ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതുപോലെ അത് അവന്റെ തൗഹീദിനെ തന്നെ ഇല്ലാതാക്കി കളയും. കാരണം അങ്ങനെ ഒരു ചിന്ത അവനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തന്നെ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയിട്ടില്ല എന്നാണ് അർത്ഥം. അവൻ തൗഹീദ് ഉണ്ട് എന്നിട്ട് തിന്മയും ചെയ്യാന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കുന്നത് യാതൊരു പ്രയാസവുമില്ല എങ്കിൽ അതവന്റെ തൗഹീദിൽ സിദ്ഖ് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് അർത്ഥം. എന്നാൽ മനുഷ്യൻ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു പോയി, അങ്ങനെ എന്തെങ്കിലും പറ്റിപ്പോയാൽ അവന്റെ തൗഹീദ് അവന് ഉപകരിക്കും. തൗഹീദിന് അത്രയും വലിയ സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ തൗഹീദ് ഇല്ലാത്ത അമലുകൾ അതിന് യാതൊരു വിലയുമില്ല എന്നതുകൂടി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഹദീസ്. അതുകൊണ്ട് നമ്മളത് ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കുക. ഇത്രയും തിന്മകളുമായി നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആളുകൾക്ക് അവന്റെ തൗഹീദ് അവന് വലിയ ഉപകാരമാകുകയാണ് എന്ന കാര്യം. ഇൻഷാ അല്ലാഹ് ബാക്കി ഈ കിതാബ് ഈ അധ്യായത്തിൽ ഫീഹി മസാഇൽ എന്ന് പറഞ്ഞ് ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയ മുഴുവൻ കാര്യങ്ങളും ഒന്നുകൂടി ചുരുക്കി പറയുന്നുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു അലം വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.